തിരികെ പറയുവാനുള്ള തിരുവചന ഭാഗങ്ങളൊക്കെ ഇവിടെ സഹോദരന്മാർ പാട്ടുപാടിയപ്പോഴും ലീഡ് ചെയ്തപ്പോഴും ഒക്കെ അത് സംബന്ധമായിട്ട് പങ്കുവച്ചു. അതെനിക്കൊരു ടേക്ക് ഓഫാണ്, എൻ്റെ ഹൃദയത്തിലെ ഭാരമാണ് പങ്കുവെക്കുന്നത്. മെച്ചപ്പെട്ടൊരു പ്രസംഗം പ്രസംഗിപ്പാൻ വേണ്ടിയല്ല. ദൈവം ഒരു നിർഗുണ പരബ്രഹ്മമല്ല. ദൈവം ഒരു വ്യക്തിയാണ്. ഹീസ് എ പേഴ്സണൽ ബീയിങ്. നമുക്കടുക്കുവാനും നമുക്ക് ചേർത്ത് നിർത്തുവാനും നമുക്ക് തോളിൽ കൈയിടുവാനും നമുക്ക് മാറിൽ ചാരുവാനും നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ കഴിയത്തക്കവണ്ണമുള്ള ഒരു വ്യക്തിയാണ് ദൈവം. ദൈവം ഒരു പവറല്ല, ദൈവം ഒരു പേഴ്സണാണ്. ഈസ് എ സ്പിരിച്വൽ ബീയിങ്. ഈ ബോധത്തിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ ആരാധനയ്ക്ക് ഒരു തുറവി ഉണ്ടാകുന്നത്. ഞാൻ വെറുതെ അങ്ങ് സ്തോത്രം ചെയ്യല്ല, എന്നിൽ പ്രമോദിക്കുന്ന ഒരുവനുമായിട്ടാണ് ഞാൻ എൻ്റെ ഹൃദയം പങ്കുവെക്കുന്നത്. അവിടെയാണ് ആരാധനയുടെ ആ സൗന്ദര്യം ഒരു വ്യക്തി വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്നത്. അത് വ്യക്തിപരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് അവരും അവരുടെ ദൈവവുമായിട്ടുള്ള ആത്മാവിലുള്ള പങ്കുവെക്കലുകളാണ്. അത് ബോധതലത്തിലുള്ള ചില അറിവുകൾക്ക് അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാ അവരുടെ ഉള്ളത്തിൽ കൊണ്ടുവന്ന ചില ചേതനകളെ അവർ ഏറ്റുവാങ്ങിയപ്പോൾ അവരുടെ ഉള്ളത്തിൽ നിന്ന് പുറത്തു വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചില ആവിഷ്കാരങ്ങളാണത്. അങ്ങനെ ആ നിലയിൽ ദൈവത്തോടുള്ളൊരു കൂട്ടായ്മ കൂടുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇപ്പോഴുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന് വികാരങ്ങളുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് ചിന്തകളുണ്ട്. ദൈവം ദുഃഖിക്കുന്നു, ദൈവം വേദനിക്കുന്നു, ദൈവം അഭിനന്ദിക്കുന്നു, ദൈവം ആസ്വദിക്കുന്നു. അവന് ഹൃദയമുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ദൈവം ഹൃദയമില്ലാത്തവനല്ല. ദൈവത്തിന് ഹൃദയമുണ്ട്. ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ തൻ്റെ സൃഷ്ടിപ്പിനെ മാറി നിന്നിട്ട് നല്ലതെന്ന് കണ്ടു. അവൻ ആസ്വദിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ്. നാം വിചാരിക്കരുത് ദൈവം എല്ലാത്തിനും ഉയർന്നു നിൽക്കുന്നവൻ, ആസ്വാദന ശക്തി ഇല്ലാത്തവനാണെന്ന്. അവൻ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ദൈവമാണ്. താൻ സൃഷ്ടിച്ചതിനെ പോലും ആസ്വദിക്കാനുള്ള വികാരമുള്ളവനാ ദൈവം. വേദനപ്പെടുന്ന ദൈവം, ദുഃഖിക്കുന്ന ദൈവം, കരയുന്ന ദൈവം, വിനോദിക്കുന്ന ദൈവം, സന്തോഷിക്കുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഏതിലാണെന്നറിയോ? എൻ്റെ മക്കൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിക്കുന്നതും അവനോട് ചേർന്നിരിക്കുന്നതും അവനിൽ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതുമാണ്. എൻ്റെ ചിന്തയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, ദൈവത്തിനൊരു ബലഹീനത ഉണ്ടെങ്കിൽ അത് മനുഷ്യരാണ്, ദൈവത്തിൻ്റെ ബലഹീനത. ആവർത്തിച്ച് പറയാറുള്ള ചില വാക്കുകൾ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. സ്വർഗത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതിനെ ദൈവം നൽകിയിട്ട് ദൈവത്തിന് വാങ്ങാവുന്നതിൽ ഏറ്റവും വിലയുള്ളതിനെ വാങ്ങിയതാണ് ദൈവത്തിൻ്റെ പ്രിയ മക്കൾ. പ്രിയസ്ഥലം, ഈ സത്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നുമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് പുതിയ ഉത്സാഹങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളാൽ നാം അവിടെയും ഇവിടെയും തടസ്സപ്പെട്ട് നിൽക്കും. എൻ്റെ സ്വർഗത്തിലെ ദൈവം കൊടുക്കാവുന്നതിൽ പരമാവധി കൊടുത്തിട്ട് കിട്ടാവുന്നതിൽ പരമാവധി ദൈവം സമ്പാദിച്ചതാണ് തൻ്റെ പ്രിയ ജനം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇങ്ങനെ വായിക്കുന്നത്, നീ രക്തത്തിൽ കിടക്കുകയായിരുന്നു, നീ ജീവിക്ക എന്ന് ഞാൻ കൽപ്പിച്ചപ്പോൾ നീ ജീവിച്ചെഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഞാൻ ദൈവത്തെ സ്പർശിച്ചപ്പോൾ. പ്രിയമുള്ളവരെ, ദൈവം ഒരു ജീവന, ദൈവം ജീവന. ലോകത്തിൽ ജീവനുള്ള ഒറ്റ ഒരാളെ ഉള്ളത് ദൈവം മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ ജീവൻ താൽക്കാലികമായി ഏറ്റുവാങ്ങി ജീവിക്കുന്നതേ ഉള്ളൂ. അവനിലാണ് ജീവൻ, അവൻ മാത്രമാണ് ജീവൻ. ആ ജീവനോട് ഒരാൾ ചേർന്ന് ഇരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് എന്താ വ്യാപരിക്കുന്നതെന്നറിയാവോ? ജീവനാണ് വ്യാപരിക്കുന്നത്. ദൈവത്തോടൊരുവൻ കൂട്ടായ്മ കൂടുമ്പോൾ അവന് ലഭിക്കുന്നത് ആദ്യം രോഗസൗഖ്യമല്ല, അവൻ ആദ്യം ലഭിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു സജീവ ചേതന അവൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവൻ ജീവനുള്ളവനായി തീരുകയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്പർശിച്ചപ്പോൾ ഞാൻ രോഗസൗഖ്യം നൽകുന്നവനെ അല്ല സ്പർശിച്ചത്. ഞാൻ ദൈവത്തെ സ്പർശിച്ചപ്പോൾ ഞാൻ പ്രശ്നപരിഹാരകനെ അല്ല സ്പർശിച്ചത്. ഞാൻ ദൈവത്തെ സ്പർശിച്ചപ്പോൾ കടഭാരം മാറ്റുന്നവനെ അല്ല സ്പർശിച്ചത്. ഞാൻ ദൈവത്തെ സ്പർശിച്ചപ്പോൾ ഞാൻ ജീവനെയാണ് തൊട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, 96-ാമത്തെ വയസ്സിലും ഒരു മനുഷ്യൻ തന്നെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൻ സ്പർശിച്ച കാര്യമാണ് പറഞ്ഞത്, ജീവനെയാണ് ഞാൻ തൊട്ടത്. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ദൈവവുമായിട്ട് കൂട്ടായ്മ കൂടുമ്പോൾ, ആ ദൈവത്തോട് അഭിമുഖമായി വരുമ്പോൾ, ആ ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ, ആ ദൈവത്തെ സ്പർശിക്കുമ്പോൾ, ഓ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന ചൈതന്യമാണ്. പ്രിയമുള്ളവരെ, എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള സാക്ഷ്യം തന്നെ. ഹല്ലേലൂയ. എനിക്ക് സാക്ഷ്യം പറയാനില്ല, മറിച്ച് ഞാൻ ജീവനെ സ്പർശിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചോ അതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. പ്രേസലോ. മുടിയൻ പുത്രൻ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മുടിയൻ പുത്രൻ ദൈവം പിതാവ് മുടിയൻ പുത്രനെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ജീവനുള്ളത് ദൈവം മാത്രമാ, സജീവമായിരിക്കുന്ന ദൈവം മാത്രമാ. ദൈവത്തോട് ബന്ധപ്പെടാത്തതിനെല്ലാം മരണമേ ഉള്ളൂ, മരണമേ ഉള്ളൂ. പുരസ്കാരങ്ങൾക്ക് നടുവിലും കീർത്തനങ്ങൾക്ക് നടുവിലും ആഘോഷങ്ങൾക്ക് നടുവിലും ആദരവുകൾക്ക് നടുവിലും ബഹുമാനങ്ങൾക്ക് നടുവിലും കീർത്തിചക്രത്തിന് നടുവിലും കേൾരത്നയ്ക്ക് നടുവിലും ഒക്കെ മനുഷ്യൻ അവന്റെ ജീവിതത്തെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും അവൻ മരണത്തെ സ്പർശിച്ചിരിക്കുന്നു. പക്ഷെ ഒരു ദൈവവേദിലാണ് ജീവനെ തൊട്ടത്. അവന് കേൾരത്ന കിട്ടിയില്ല, അവനൊരു പക്ഷെ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചില്ല, അവനൊരു പക്ഷെ നല്ല ഓട്ടക്കാരന്റെ പ്രൈസ് ലഭിച്ചില്ല. പക്ഷെ അവൻ ജീവനെ സ്പർശിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, ഇവൻ ഇപ്പോൾ ജീവനുള്ളവനായിരിക്കുന്നു. മുടിയൻപുത്രൻ പിതാവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ മുടിയൻപുത്രന്റെ മൂക്കിലേക്ക് പിതാവ് ജീവശ്വാസം ഊതി കൊടുത്തിട്ട് പറയുകയാണ്, നീ മരിച്ചവനായിരുന്നു, ഇപ്പോൾ മകനെ ജീവിക്കുക എന്നും പറഞ്ഞ മുടിയൻപുത്രന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം കൊടുത്തില്ല പിതാവ്. പിന്നെ എന്താണ് പിതാവ് പറയുന്നത്? ഇവൻ മരിച്ചവനായിരുന്നു, ഇവൻ ഇപ്പോൾ ജീവിക്കുന്നുവെന്ന് പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. പുത്രനായ എന്റെ ഈ കാണാതെ പോയ മകൻ പിതാവായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് അവനോടുള്ള കൂട്ടായ്മയിൽ അവനെ തൊട്ടപ്പോൾ അവനിലേക്ക് ജീവൻ വ്യാപരിക്കുകയായിരുന്നു. പ്രീസ്ലോ ജീവൻ കൊടുക്കാനായിട്ട് പ്രത്യേക ഓക്സിജൻ ഒന്നും പിതാവ് അവിടെ കൊടുത്തില്ല. പക്ഷെ പിതാവിനെ ആരൊക്കെ തൊടുന്നോ അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ചിന്തയുടെ തുടക്കം ഒരു ദുഃഖത്തിന്റെ ഒരു ദൈവത്തിന്റെ വേദനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ സഭയിൽ വേണ്ട രീതിയിൽ അഡ്മയർ ചെയ്യപ്പെടുന്നില്ല എന്നത് തന്നെയാണ് എന്റെ എപ്പോഴുമുള്ളൊരു ഭാരം. നമ്മുടെ പാട്ടുകളിൽ ദൈവം സെൻസ് ചെയ്യപ്പെടുന്നില്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം സെൻസ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നമ്മുടെ കൂട്ടായ്മയിൽ കുറഞ്ഞ പക്ഷം ആ കാര്യത്തിലുള്ള ഉത്സാഹം കാണിക്കുന്നുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ലോകത്തിലുള്ള മുഴുവൻ ചുവരുകളിൽ, ലോകത്തിലുള്ള മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളിൽ, ലോകത്തിലുള്ള മുഴുവൻ പരസ്യ ബോർഡുകളിൽ, ലോകത്തിലെ മുഴുവൻ പത്രങ്ങളുടെ തലക്കെട്ടിൽ ഒരാളുടെ മാത്രം വാർത്തയെ വരാമായിരുന്നുള്ളൂ, അത് ദൈവത്തിന്റെ വാർത്ത മാത്രമേ വരാമായിരുന്നുള്ളൂ. കാരണം അവൻ മാത്രമാണ് സജീവമായിരിക്കുന്നത്, ബാക്കിയെല്ലാം മരണത്തിന്റെ കഥകളാ, മരണത്തിന്റെ കഥകളാ. റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു പറയുന്ന അനൗൺസ്മെന്റുകള്, കട്ടൌട്ടുകള്, വാർത്തകള്, റിക്രിയേഷൻ ക്ലബ്ബ്, റീഡിംഗ് റൂമുകൾ, വായനശാലകൾ, മേശകൾക്ക് ചുറ്റുമുള്ള സംഭാഷണങ്ങൾ, ഊണുമുറികളിലെ സംഭാഷണം, എല്ലായിടത്തും ഏറ്റവും അധികം സംസാരിക്കപ്പെടേണ്ട വ്യക്തി ദൈവം മാത്രമായിരുന്നു. പക്ഷെ ദൈവം സംസാരിക്കപ്പെടുന്നില്ല, ദൈവം ചിന്തിക്കപ്പെടുന്നില്ല, ദൈവത്തിന്റെ മഹത്വം പാടിക്കേൾപ്പിക്കപ്പെടുന്നില്ല, അവനെ കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ കേൾക്കുന്നില്ല. ബ്രേക്കിംഗ് ന്യൂസിൽ അവനായിരുന്നു വരേണ്ടത്, പ്രാദേശിക വാർത്തകൾക്കകത്ത് അവനായിരുന്നു വരേണ്ടത്, ഇന്റർവ്യൂകൾ അവനെ കുറിച്ചായിരുന്നു പറയേണ്ടത്. കാരണം അവൻ മാത്രമാണ് ജീവനായിരിക്കുന്നത്. ആ ദൈവത്തെ കുറിച്ചുള്ള എന്റെ ബോധം എന്ത് എന്നതാണ് ഞാൻ എന്താകും എന്നത് തീരുമാനിക്കുന്നത്. അതാണ് എന്റെ ഇന്നത്തെ ചിന്ത. കഴിഞ്ഞ ആഴ്ച ഞാനത് വെച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് തുടങ്ങി. ദൈവമുണ്ട് എന്ന് ചിന്തിക്കുന്നതിലേക്ക് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അവിടെ ദൈവമല്ല, ഞാൻ മതത്തെയാണ് കാണുന്നത്. ഉള്ളി തൊലിക്കുമ്പോൾ, ഉള്ളി ഞാൻ തുറന്നു വരുമ്പോൾ, ഉള്ളിക്കകത്ത് വീണ്ടും മറ്റൊരു ഉള്ളിയുടെ ഇതള് നിൽക്കുന്നത് പോലെ ഞാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കകത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഉത്സാഹങ്ങളും പ്രവണതകളും താല്പര്യങ്ങളും വീറുകളും വാശിയും കാണുന്നെങ്കിലും മറ്റൊരു ഉള്ളിയുടെ കഷ്ണം മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അവിടെ ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. വളരെ ചില നാളുകളായി ഞാൻ ചില ഭവനങ്ങളിലൊക്കെ, നമ്മുടെ കൂട്ടായ്മയിലല്ല, മറ്റുള്ള ചില സഭകളിലുള്ള ചില ദൈവമക്കളിലേക്ക് വീട്ടിൽ ചെന്നപ്പോൾ സംസാരമധ്യത്തിലൊക്കെ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധം എന്താ, എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം, അതാണല്ലോ നമ്മൾ സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. റീസെൻ്റ്ലി ഞാൻ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു, അവരോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് മെച്ചപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം എന്താ. അവർ പറഞ്ഞു, ഞങ്ങൾ രാവിലെയും വൈകിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പലരുടെയും ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം രാവിലത്തെയും വൈകിട്ടത്തെയും കുടുംബ പ്രാർത്ഥനയാണ്. മറ്റൊരു സഹോദരൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അയാളുടെ ആത്മീയ ജീവിതം സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വളരെ ഭാരത്തോട് പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷമായി ഞാൻ വ്യക്തിപരമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടില്ല, എന്നാൽ ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏറ്റവും അധികം സംസാരിക്കപ്പെടേണ്ട, ചിന്തിക്കപ്പെടേണ്ട, എഴുതപ്പെടേണ്ട, പാടപ്പെടേണ്ട, വായിക്കപ്പെടേണ്ട ഈ മഹനീയമായ ഈ മോദമായിരിക്കുന്ന വ്യക്തിത്വം അതൊരു കുടുംബ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വ്യക്തിപരമായി ദൈവത്തോട് മനുഷ്യരുടെ ബന്ധം കുറഞ്ഞു വരികയാണ്. ഇനി അതിൻ്റെ താഴത്തെ തട്ടിലേക്ക് വരുമ്പോൾ ദുഃഖകരമായ കാര്യം, നമ്മുടെ പാട്ടുകൾ, ഞാൻ എപ്പോഴും അത് എൻ്റെ മനസ്സിൽ വരാറുണ്ട്, സെൻസ് ചെയ്യപ്പെടുന്നില്ല. ആരാധനകൾക്കകത്ത് നമുക്ക് ദൈവത്തെ സെൻസ് ചെയ്യുന്ന പാട്ടുകൾ പോലും നഷ്ടപ്പെട്ടു, ആരാധനാ ഗീതങ്ങൾ നഷ്ടപ്പെട്ടു. ദൈവത്തെ സംബന്ധിച്ചുള്ള പാട്ടുകളുണ്ട്, പക്ഷേ വി ഡു നോട്ട് സിംഗ് അൺടു ഗോഡ്. നാം ദൈവത്തെ കുറിച്ച് പറയുക, ദൈവത്തോട് പാടുന്നില്ല. നമുക്ക് ദൈവത്തോട് പാടാൻ പാട്ടുകൾ നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥനകൾക്കകത്ത് ദൈവത്തെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. കുടുംബ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ദൈവത്തെ സെൻസ് ചെയ്യുന്നല്ല തുടങ്ങുന്നത്. ഞാൻ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ദൈവദാസൻ അതിനോട് അതിനെക്കുറിച്ചൊരു കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെയും പ്രാർത്ഥന ആട് കരയുന്ന പോലെയാണെന്ന്. ആട് കരയുന്ന കേട്ടിട്ടുണ്ടോ? ആട് കരയുന്ന കേട്ടിട്ടില്ലേ? എങ്ങനെയാ കരയുന്നത്? ആട് കരയുന്നത് ഇമ്മേ. എന്റെ കരച്ചിൽ അത്ര ഒത്തില്ല, എങ്കിലും ഏറെക്കുറെ ഒത്തിട്ടുണ്ട്. ആടെങ്ങനെയാ കരയുന്നേ? ഇമ്മേ. ആ ദൈവദാസൻ പറയുകയാണ്, മനുഷ്യരുടെ എല്ലാം പ്രാർത്ഥന എങ്ങനെയാ? അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ചിന്ത, എനിക്ക് ഭയങ്കര രസകരമായി തോന്നി. പ്രാർത്ഥനകളെല്ലാം ആടിന്റെ കരച്ചില, സ്തുതിയുടെ സെൻസില്ല, ആരാധനയുടെ സെൻസില്ല. ഒരു ഭക്തൻ പ്രാർത്ഥനാ മുറിയിലേക്ക് വരുമ്പോൾ അവൻ ആദ്യം പിശാചിനെ ശാസിക്കുന്നത്, ദൈവത്തെയല്ല അവൻ അനുഭവിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ എൻ്റെ ചിന്തകൾ വളരെ വ്യത്യസ്തമായിരിക്കുന്നു, നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ആത്മാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ഒരു ഒരു മഹാത്മ്യത്തെ സ്പർശിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഇത്രയ്ക്കും പ്രസക്തിയേ ഉള്ളോ? റിസഷൻ വന്നാൽ അത് നമ്മളെ സ്വാധീനിക്കുന്നു. തക്കാളിയുടെ വില കൂടിയാൽ അത് നമ്മളെ സ്വാധീനിക്കുന്നു. കറണ്ട് ചാർജ് കൂടിയാൽ അത് നമ്മളെ സ്വാധീനിക്കുന്നു. വെള്ളപ്പൊക്കം വന്നാൽ അത് നമ്മളെ സ്വാധീനിക്കുന്നു, ഇല്ലേ? പക്ഷേ ദൈവം നമ്മളെ അത്രയ്ക്ക് സ്വാധീനിച്ചിട്ടില്ല. ഈ ലോകത്തിൽ എന്ത് കൊച്ചു കൊച്ചു സംഭവങ്ങൾ നടന്നാലും നാം പെട്ടെന്ന് ബാധിക്കപ്പെടുന്നു, അതിന്റെ സ്വാധീനം നമ്മൾക്ക് കാണാം. പക്ഷെ ഇത്ര മഹത്വകരമായ ഒരു വ്യക്തിത്വത്തെ സ്പർശിച്ചതിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലൂടെ പലപ്പോഴും വെളിപ്പെടുന്നില്ല. ദൈവത്തോട് മുഖാമുഖം വരുന്നില്ല. ദൈവത്തെ അഭിമുഖീകരിച്ചവനാണ് എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന് ഒരു വ്യക്തിത്വമില്ലാതായി തീർന്നിരിക്കുന്നു. ഞാൻ ഒരു ജോൺ പൈപ്പറിന്റെ അദ്ദേഹത്തിന്റെ വാട്ട് ഈസ് സിൻ, എന്താണ് പാപം എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചൊരു ഒരു ഒരു എഴുത്ത് കോട്ടിംഗ് അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ഒരു പക്ഷേ അതറിയാം. ഞാനൊന്ന് വായിക്കാം നിങ്ങളോട്. എനിക്കതൊരു ചലഞ്ചായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, വാട്ട് ഈസ് സിൻ, എന്താണ് പാപം? പാപം തുടങ്ങുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. എനിക്ക് പാപം ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ദൈവത്തിൽ നിന്ന് അകലണം, അതിൽ നിന്നേ എനിക്ക് പാപത്തെ തുടങ്ങാൻ കഴിയത്തുള്ളൂ. അതിന് അദ്ദേഹം പറഞ്ഞത് റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലാണ്, അവർ ദൈവത്തെ ദൈവമെന്നോർത്തിട്ടും അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. ദൈവം ദൈവത്തിന്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്തിയില്ലെന്നല്ല, ദൈവം ചെയ്ത കാര്യങ്ങളെ അവർ മഹത്വപ്പെടുത്തിയില്ലെന്നല്ല, അവർ ആ വ്യക്തിത്വത്തെ ഓർത്തില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പാടുന്ന പാട്ടുകളുണ്ട്, പക്ഷേ നാം ആ വ്യക്തിത്വത്തെ അങ്ങ് മിസ് ചെയ്തു പോവുകയാണ്. എൻ്റെ ഒരു ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, ദൈവത്തെ കുറച്ചുകൂടെ നമുക്ക് ഒന്ന് അഡ്മയർ ചെയ്യേണ്ടതുണ്ട്. അവൻ നമ്മുടെ ഇടയിൽ കൂടുതൽ മഹിമപ്പെടേണ്ടിയിരിക്കുന്നു. അവനെക്കുറിച്ചുള്ള നമ്മുടെ ബോധതലത്തിലും ആത്മതലത്തിലുമുള്ള അറിവ് വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവനോടുള്ള നമ്മുടെ വ്യക്തിപരമായ കൂട്ടായ്മ ഇതിൽ അപ്പുറമായ ഒരു ആവേശകരമായി തീരേണ്ടിയിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ എപ്പോഴത്തെയുള്ള ദുഃഖം നമ്മളുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ വേദോസം മുഴുവൻ വായിച്ചാൽ മതി, ഞാൻ ചില വാക്യങ്ങൾ വായിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ വേദന, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ വേദന. ദൈവത്തിന് മറ്റൊരു കാര്യവുമില്ല, ദൈവത്തിന്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സൂര്യൻ എവിടെ ഉദിച്ച് എവിടെ അസ്തമിക്കണം എന്നുള്ളതിന് ദൈവം രാത്രിയിൽ ഭാരപ്പെടുന്നില്ല. പ്രിയുള്ളവരെ, നക്ഷത്രങ്ങളെ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലം, അതിനെ കർത്താവിനെ ടേക്ക് കെയർ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അവൻ്റെ ജാഗ്രത ഇരിക്കുന്നത്, നമ്മളുമായിട്ടുള്ള കൂട്ടായ്മ. ഹല്ലേലൂയ. കാൽവരി ക്രൂശുമരണം പോലും അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല. ക്രൂശുമരണം പാപക്ഷമിപ്പാൻ വേണ്ടിയുള്ളതല്ല. ക്രൂശുമരണം നമ്മുടെ പാപങ്ങളെ പൊറുപ്പിച്ച് കെടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയല്ല. ക്രൂശുമരണത്തിലൂടെ തനിക്ക് തൻ്റെതായ ഒരു ജനത്തെ ലഭിക്കാൻ വേണ്ടിയാണ് ദൈവം ക്രൂശുമരണം പോലും ഒരുക്കിയത്. അതിന് പാപം ക്ഷമിച്ചേ പറ്റൂ എന്നതുകൊണ്ടാണ് കർത്താവ് ക്രൂശ് ഒരുക്കിയത്. അതുകൊണ്ടാണ് മനുഷ്യാവതാരമായ യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞത്, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവേൽ എന്നതുകൊണ്ട് പാപം ക്ഷമിക്കപ്പെടുക എന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇമ്മാനുവേൽ എന്നതുകൊണ്ട് നമ്മോട് കൂടെ ഇരിക്കുക എന്നതാ ദൈവത്തിന്റെ ആഗ്രഹം. എന്നോട് കൂടെ വസിക്കുക, എന്നോട് കൂടെ നടക്കുക, എന്നിൽ സന്തോഷിക്കുക, എന്നെ പ്രണയിക്കുക, അവന്റെ മാറിൽ ചാരിക്കിടക്കുക, അവനിൽ ആസ്വദിക്കുക. ഈ ഒരു സത്യത്തിന് വേണ്ടിയാണ് പാപക്ഷമ പോലെ നടന്നത്. അല്ലാതെ പാപക്ഷമയല്ല ആത്യന്തിക ലക്ഷ്യം. എനിക്ക് എന്നോടുള്ള ദൈവത്തിന്റെ കൂട്ടായ്മയാണ്. ആ നിലയിൽ നമ്മുടെ മധ്യത്തിൽ കുറെ കൂടെ ദൈവം സെൻസ് ചെയ്യപ്പെടണം. ദൈവസഭകളിൽ ദൈവത്തെ സെൻസ് ചെയ്യപ്പെടണം. ജോൺ പൈപ്പറിന്റെ ഒരു കോട്ടിങ് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത്, പാപം തുടങ്ങുന്നത് ദൈവമായിട്ടുള്ള ബന്ധം അകലുമ്പോഴാണ്. ദ ഗ്ലോറി ഓഫ് ഗോഡ് നോട്ട് ഓണേഡ്, അതാണ് അദ്ദേഹം പാപമായിട്ട് പറഞ്ഞത്. ദൈവത്തിൻ്റെ മഹത്വം ഉപചരിക്കപ്പെടുന്നില്ല, പൂജ്യമാക്കപ്പെടുന്നില്ല, വീണ്ടും വണ്ണം. ദാറ്റ് ഈസ് സിൻ. സിൻ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? നിങ്ങൾ ഒരു പാപ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴല്ല, അതിനു മുമ്പേ സിൻ ആരംഭിച്ചു. ദൈവനാമം നിങ്ങൾ വേണ്ട രീതിയിൽ ഓണർ ചെയ്യപ്പെടാത്തടുന്നാണ് നിങ്ങളുടെ വീഴ്ച ആരംഭിച്ചത്. റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. ദൈവത്തെ അറിഞ്ഞു, പക്ഷെ അവർക്ക് ദൈവത്തോട് ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാൻ കഴിയാതെ അവർ എവിടെയൊക്കെയോ നിന്നുപോയി. ദൈവത്തെ വാല്യൂ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല, ദൈവത്തോട് താങ്ക്ഫുൾ ആയിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ശ്രദ്ധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുകയും ദൈവത്തോട് നന്ദി കാണാതിരിക്കുകയും ചെയ്തപ്പോൾ ഉടനടി സംഭവിച്ച വീഴ്ച അവർ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. പിന്നീട് അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും പാപം ചെയ്യുന്നിടത്ത് നിന്നല്ല അവൻ്റെ വീഴ്ച തുടങ്ങുന്നത്. അവൻ്റെ പാപത്തിൻ്റെ വീഴ്ച തുടങ്ങുന്നത് അവൻ്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം കുറയുന്നിടത്ത് നിന്നാണ് ഫോളിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു വ്യക്തി പാപം ചെയ്തതായിട്ട് കണ്ടാൽ, ആ വ്യക്തി പാപം ചെയ്തപ്പോ തൊട്ടല്ല അദ്ദേഹത്തിന്റെ വീഴ്ച തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വീഴ്ച തുടങ്ങുന്നത് 1-ാം അധ്യായം 21-ാമത്തെ വാക്യം തൊട്ടാ. ഇനി നിങ്ങൾ താഴോട്ട് വായിച്ചാൽ മതി. ഒത്തിരി പാപത്തിന്റെ സ്വഭാവ ഹത്യകൾ, കേൾക്കാൻ കൊള്ളാത്ത പാപ സ്വഭാവങ്ങൾ, ലൈംഗിക പാപങ്ങൾ, പാപത്തിൽ രസിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും പാപം ചെയ്യുന്നവരെ അഭിനന്ദിക്കുകയും ചെയ്യത്തക്കവണ്ണം തെ മനുഷ്യന്റെ ജീവിതം കൂപ്പുകുത്തി താഴോട്ട് വീഴുക. 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ താഴോട്ട് ഫോളിങ്, വീണ്ടും താഴോട്ട് വീഴുക മനുഷ്യൻ, വീണ്ടും താഴോട്ട് വീഴുക. അവസാനം പറയുകയാണ്, അവർ ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പാപം ചെയ്യുക മാത്രമല്ല പാപം ചെയ്യുന്നവരെ അനുമോദിക്കത്തക്കവണ്ണം അത്രയ്ക്കും താഴേക്ക് വീണു. 32-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വീണാൽ എവിടെ വരെ വീഴാമെന്നറിയാവോ? പാപം ചെയ്യുക എന്നതുവരെയല്ല, മറിച്ച് പാപം ചെയ്യുന്നവരിൽ സന്തോഷിക്കുക. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവഗത്യ. പക്ഷെ ഈ 32-ാം വാക്യം വന്നത് 21-ാം വാക്യത്തിൽ നിന്നുള്ളൊരു വീഴ്ചയിൽ നിന്ന് തുടങ്ങി. 32-ാം വാക്യത്തിൽ നല്ല വീഴ്ച തുടങ്ങിയത്, ഇത് 21-ൽ തുടങ്ങിയത്. 21-ൽ എന്താ എഴുതിയിരിക്കുന്നത്? അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തിയില്ല. പ്രിയമുള്ളവർ, ദൈവത്തിനെ സെൻസ് ചെയ്യാത്തൊരു ഹൃദയത്തിൽ, ദൈവത്തെ ഓണർ ചെയ്യാത്തൊരു ഹൃദയത്തിൽ, ദൈവത്തെ വാല്യൂ ചെയ്യാത്തൊരു ഹൃദയത്തിൽ നിന്നാണ് ഈ 32-ാം വാക്യത്തിലെ അതപ്പതിച്ച പാപത്തിലേക്ക് തന്നെ ഒരു മനുഷ്യൻ നിപതിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഒരുവൻ ഹൃദയത്തിൽ പരിജ്ഞാനത്തോടെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, അവനെ ആദരിക്കുന്നില്ലെങ്കിൽ, അവനെ ഹൃദയത്തിൽ വാഞ്ചിക്കുന്നില്ലെങ്കിൽ, അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ പടിപടിയായ വീഴ്ചയിലൂടെ അവസാനം അവൻ്റെ ജീവിതം വലിയൊരു സ്വഭാവഗതിയിലേക്ക് വീണിട്ട് അവൻ പാപം ചെയ്യലിന് കരകയറാൻ കഴിയാതിരിക്കുകയും അപ്പോൾ തന്നെ മറ്റുള്ളൊരു പാപം ചെയ്യുമ്പോൾ അവൻ ആസ്വദിക്കുകയും ചെയ്യുന്നത്. ഈ വീഴ്ച ദൈവത്തെ ഞാൻ പരിജ്ഞാനത്തിൽ അറിയാതിരിക്കുന്നത് കൊണ്ട്. ജോൺ പൈപ്പർ പറയുന്നത്, ദ ഗ്ലോറി ഓഫ് ഗോഡ് നോട്ട് ഓണേഡ്, ദാറ്റ് ഈസ് സിൻ. അവന്റെ മഹത്വം വേണ്ടവണ്ണം ഉപചരിക്കപ്പെടുന്നില്ല, പൂജിക്കപ്പെടുന്നില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ദ ഹോളിനെസ് ഓഫ് ഗോഡ് നോട്ട് റെവറൻസ്ഡ്. ദൈവത്തിൻ്റെ വിശുദ്ധി വേണ്ടവണ്ണം ആദരിക്കപ്പെടുന്നില്ല, വേണ്ടവണ്ണം പ്രണമിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കപ്പെടുന്നില്ല. സഭകളിലൊക്കെ ദൈവസ്നേഹത്തെക്കുറിച്ച് പാടുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. പക്ഷെ എൻ്റെ കുറെ കൂടെയുള്ള ഒരു ചിന്ത, ദൈവത്തിൻ്റെ വിശുദ്ധിയെ സംബന്ധിച്ചും അവൻ്റെ സകല ആട്രിബ്യൂട്ട്സും വർണ്ണിക്കപ്പെടുമ്പോഴേ ഒരു ആരാധന ആരാധനയാകുന്നുള്ളൂ. എനിക്കൊരു ആനയുടെ പുറകിൽ കൂടെ പോയിട്ട് ആനയുടെ വാല് പിടിച്ചിട്ട് എനിക്ക് ആനയുടെ ഒരു വാല് പൊക്കിക്കൊണ്ട് ആന എന്ന് പറയുന്നത് വാലാണെന്ന് വർണ്ണിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട് മാത്രം വർണ്ണിക്കുന്നത്. ദൈവസ്നേഹമാകുന്നു, യെസ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കംപ്ലീറ്റ് ട്രൂത്ത്. ദൈവം പരിശുദ്ധനാകുന്നു. ആരാധന എവിടെയാണ് തികവുള്ളതാകുന്നത്? ആരാധന എവിടെയാണ് വിശുദ്ധ ആരാധനയാകുന്നത്? ആരാധന എവിടെയാണ് പരിജ്ഞാനത്തിലുള്ള ആരാധനയാകുന്നത്? അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിഞ്ഞില്ല. കാരണം അവർ ദൈവത്തിൻ്റെ ഓരോരോ കാര്യങ്ങളെ പിടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ ഹോളിനെസ് ഈസ് നോട്ട് റെവറൻസ്ഡ്. അതിന് മറ്റൊരു ചിന്തയാണ്, അതിലേക്ക് പിന്നീട് വരാം. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് നോട്ട് അഡ്മയേർഡ്. ദൈവത്തിൻ്റെ മഹത്വം വേണ്ടവണ്ണം പ്രശംസിക്കപ്പെടുന്നില്ല. ദ പവർ ഓഫ് ഗോഡ് നോട്ട് പ്രൈസ്. ദൈവത്തിൻ്റെ ശക്തി സ്തുതിക്കപ്പെടുന്നില്ല. ദ ട്രൂത്ത് ഓഫ് ഗോഡ് നോട്ട് സോട്ട്. ദൈവത്തിൻ്റെ സത്യങ്ങൾ അന്വേഷിക്കപ്പെടുന്നില്ല. ദ വിസ്ഡം ഓഫ് ഗോഡ് നോട്ട് എസ്റ്റീംഡ്. ദൈവത്തിൻ്റെ ജ്ഞാനം മതിക്കപ്പെടുന്നില്ല. ദ ബ്യൂട്ടി ഓഫ് ഗോഡ് നോട്ട് ട്രഷേർഡ്. ദൈവത്തിൻ്റെ സൗന്ദര്യം നിധി പോലെ കാക്കപ്പെടുന്നില്ല. ദ ഗുഡ് ന്യൂസ് ഓഫ് ഗോഡ് നോട്ട് സെർവ്ഡ്. ദൈവത്തിൻ്റെ സുവിശേഷം ശുശ്രൂഷിക്കപ്പെടുന്നില്ല. ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് നോട്ട് ട്രസ്റ്റഡ്. ദൈവത്തിൻ്റെ വിശ്വസ്തത ആശ്രയിക്കപ്പെടുന്നില്ല. ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ് നോട്ട് ഒബെയ്ഡ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കപ്പെടുന്നില്ല. ദ ജസ്റ്റിസ് ഓഫ് ഗോഡ് നോട്ട് റെസ്പെക്റ്റഡ്. ദൈവത്തിൻ്റെ നീതി ബഹുമാനിക്കപ്പെടുന്നില്ല. ദ റാത്ത് ഓഫ് ഗോഡ് നോട്ട് ഫിയേർഡ്. ദൈവത്തിൻ്റെ ക്രോധം ഭയപ്പെടപ്പെടുന്നില്ല. ആൻഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് നോട്ട് ചെറിഷ്ഡ്. ദൈവത്തിൻ്റെ കൃപ പരിലാളിക്കപ്പെടുന്നില്ല. ദ പ്രസൻസ് ഓഫ് ഗോഡ് നോട്ട് പ്രൈസ്ഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വില കൽപ്പിക്കപ്പെടുന്നില്ല. ആൻഡ് ദ പേഴ്സൺ ഓഫ് ഗോഡ് നോട്ട് ലവ്ഡ്. വ്യക്തിത്വം യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടുന്നില്ല. ഇതാണ് സിന്നിനെ കുറിച്ച് പറഞ്ഞ ഒരു ഭക്തന്റെ ഡെഫിനിഷൻ. ഈസ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ട്രൂത്തായിട്ട് തോന്നുന്നു. ഹല്ലേലൂയ. ദ പേഴ്സൺ ഓഫ് ഗോഡ് നോട്ട് ലവ്ഡ്. വ്യക്തിത്വമായിരിക്കുന്ന ദൈവം സ്നേഹിക്കപ്പെടുന്നില്ല. ദ റാത്ത് ഓഫ് ഗോഡ് നോട്ട് ഫിയേർഡ്. ദൈവത്തിന്റെ ക്രോധം ഭയപ്പെടുന്നില്ല. ദ ഗ്രേസ് ഓഫ് ഗോഡ് നോട്ട് ചെറിഷ്ഡ്. ദൈവത്തിന്റെ കൃപ പരിലാളിക്കപ്പെടുന്നില്ല. ആൻഡ് ദ ഹോളിനെസ് ഓഫ് ഗോഡ് നോട്ട് റിയലി റെവറൻസ്ഡ്. ദൈവത്തിന്റെ വിശുദ്ധിക്ക് യഥാർത്ഥ പ്രണാമങ്ങൾ അർപ്പിക്കപ്പെടുന്നില്ല. അവിടെ നിന്ന 32 വാക്യത്തിലേക്കുള്ള വീഴ്ച വരുന്നത്. ബട്ട് ഇറ്റ് ബിഗിൻസ് ഫ്രം വേഴ്സ് 21. ദൈവത്തോടെ എനിക്ക് അഭിമുഖമായി വരുന്നില്ല എന്നത് ഒരു നിസ്സാരകാര്യമായിട്ട് എടുക്കരുത് പ്രിയമുള്ളവരെ. ജീവിതം സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ള ഞാനിന്മേൽ കളിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നഷ്ടപ്പെടാനുള്ളത് വലുതാ. ഇതൊരു കൂട്ടായ്മ ബന്ധവാ. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധവാ. ഇത് ഇഴുകിച്ചേരല. ഇത് പങ്കുവെക്കല. ഇത് അർപ്പണങ്ങളാ. ഇത് പ്രമാണങ്ങളാ. ഇത് പൂജിക്കപ്പെടല. ഇത് വാഴ്ത്തപ്പെടല. പരിലാളിക്കപ്പെടല. ഇത് സ്നേഹിക്കപ്പെടല. പ്രൈസലോ. അതുകൊണ്ടാണ് നീ രക്തത്തിൽ കിടക്കുകയായിരുന്നു മകനെ, ഞാൻ നിന്നെ ജീവിപ്പിച്ചു. എന്തിനാണെന്നറിയോ? എന്നോടൊപ്പമുള്ള കൂട്ടായ്മയിൽ വസിക്കാൻ, ദൈവത്തോട് കൂട്ടായ്മ കൂടുവാൻ, ദൈവത്തിൽ ചേർന്നിരിപ്പാൻ, ദൈവത്തിൽ വസിപ്പാനാണ് ദൈവം നമ്മളെ ഇക്കാര്യത്തിനായിട്ട് വിളിച്ചത്. ഇനി ദൈവത്തിൻ്റെ ചില വേദനകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സി, നമുക്ക് എങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എൻ്റെ തീരുമാനമല്ല ബ്രദർ. എൻ്റെ തീരുമാനം ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയാണ്? നോ. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ചിന്തിക്കാം. ആളൊരു ബോഷനാണെന്നോ ഒരു ഫ്രോഡാണെന്നോ ഒക്കെ വേണമെങ്കിലും ചിന്തിക്കും. ഇവിടെ ആരും അതിനൊന്ന് ചോദ്യം ചെയ്യാൻ വരത്തില്ല. ഞാനും ചോദ്യം ചെയ്യാൻ വരത്തില്ല. അങ്ങനെ ചിന്തിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ആരും കുറ്റം വിധിക്കത്തുമില്ല. പക്ഷെ ദൈവത്തെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കണം എന്നത് ദൈവം തീരുമാനിക്കണ്ടേ. മനസ്സിലായോ? നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചിന്തിക്കണമെന്നുള്ളതിന് നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് എന്തും കയറി ചിന്തിക്കാനുള്ള ഫ്രീഡം ഇല്ല. ദൈവത്തെ അറിയേണ്ടത് ശരിയായ മാർഗത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ശരിയായ പാട്ട് പോലും വളരെ അത്യാവശ്യമാണ്. ഇഫ് യു സിംഗ് എ റോങ് സോങ് യു ആർ മിസ് റെപ്രസെന്റിങ് ഗോഡ്. നമുക്കെല്ലാവർക്കും കൂടെ സ്തോത്രം ചെയ്തൊരു പാട്ട് പാടാം എന്ന് പറയുമ്പോൾ പാടുന്ന പാട്ട് എന്താണെന്ന് ചിന്തിച്ചിരിക്കുന്നു. നിങ്ങൾ ഭാരപ്പെടരുത്, ആരാധനയ്ക്കകത്ത് ബ്രദർ ബുദ്ധി കൊണ്ടുവരുവാ എന്ന് വിചാരിക്കരുത്. പക്ഷെ ആരാധനയ്ക്കകത്ത് ബുദ്ധി കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷെ ആരാധനയ്ക്കകത്ത് പരിജ്ഞാനം കൊണ്ടുവരാം. കാരണം സദൃശവാക്യം 9:23 പരിജ്ഞാന പരിശുദ്ധനെ പരിജ്ഞാനത്തിൽ അറിയുന്നത് അത്രേ വിവേകം. നോയിങ് ദ ഹോളി വൺ ഈസ് വിസ്ഡം. നിങ്ങൾക്ക് ദൈവത്തെ ചുമ്മാ അങ്ങനെ കൃപയാണെന്ന് പറഞ്ഞ് അറിയാൻ പറ്റത്തില്ല. നോ ഹിം, അവനെ നിങ്ങൾ അറിയേണ്ടത് പരിജ്ഞാനത്തിലാ. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം. അവനെ പരിജ്ഞാനത്തിൽ അറിയണം. ഞാൻ ഒത്തിരി സഭകളിലൊക്കെ യാത്ര ചെയ്യുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ആൾക്കാരൊക്കെ ഓരോ പാട്ടൊക്കെ പാടും, ഈ പാട്ടിന്റെ അർത്ഥം എന്നാണെന്ന് അറിയാമതെ വെറുതെ കിടന്ന് ആരാധിക്കുമ്പോഴും ഒക്കെ ഉത്സാഹിക്കപ്പെടുകയൊക്കെ ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, മതത്തിന്റെ അകത്ത് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഭയങ്കര ചീർപ്പുകളുണ്ട്, ഉത്സാഹങ്ങളുണ്ട്. എന്താ പാടി വരുന്നെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം എന്ന് പറയുമ്പോൾ പാടുന്ന പാട്ട് പലപ്പോഴും ദുഃഖകരമാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങളുടെ അറിവിനായിട്ട് പറയാം. അയ്യോ നിങ്ങൾ അത് പിന്നെ പാടാതിരിക്കരുത്, പാടണം. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി എന്ന പാട്ട് ഒരു ആരാധനാ ഗീതമല്ല, അതൊരു പ്രബോധന ഗീതമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് മുഴിഞ്ഞ് വായിക്കണം അത്. അത് തമ്മിൽ തമ്മിൽ ഉത്സാഹിപ്പിക്കുന്ന ഉണർവിന്റെ ഗീതമാണ്. ആ പാട്ട് അതിൽ തന്നെ തെറ്റല്ല, പക്ഷെ ആ പാട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം എന്ന് പറയുന്ന ബാനറിന്റെ അടിയിൽ പാടേണ്ടതല്ല. ബിക്കോസ് പരിശുദ്ധനെ പരിജ്ഞാനത്തിൽ അറിയുന്നത് വിവേകമാണ്. നമുക്കിപ്പോൾ ആരാധിക്കാമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ ശക്തി പകർന്നിടണമേ ആദ്യ നൂറ്റാണ്ടിലെ പോലെ എന്ന് പാടുന്നത് ഒരു ആരാധനാ ഗീതമല്ല. സെൻസ് ഓഫ് ഗോഡ് ആരാധനയ്ക്കകത്തുണ്ടായിരിക്കണം. റൈറ്റ് വാക്കുകൾ അവൻ ഉപയോഗിക്കണം. എനിക്കിന്ന് പാടിയ പാട്ടുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വരുമ്പോൾ കർത്താവേ ഒരു നല്ല പാട്ടുകൾ, എനിക്കതിന് ദൈവത്തിന് സ്തോത്രം. എസ്പെഷ്യലി നമ്മുടെ ചർച്ചിൽ കുറെ കൂടി ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട് എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രിച്ചു. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോണ്ടല്ലോ, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക എന്ന് പറഞ്ഞിട്ടൊരു സൈഡിൽ നിന്ന് ആൾക്കാർ അങ്ങ് കത്തുക, എന്നതാ പറയുന്നതെന്ന് ഒരു പിടിയില്ല, അതിൻ്റെ അകത്ത് തീ എന്ന് കേട്ടു, പിന്നെ ഇവരങ്ങ് പോവുകയാണ്. അതിനെക്കുറിച്ച് പണ്ട് ഒരു ദേവദാസം പറഞ്ഞത് കർത്താവിനെ കുറിച്ചും കുട്ടിച്ചാത്തനെ കുറിച്ചും പാടിയാൽ പോലും ഇവർ ആത്മാവിലായി തീരുമെന്ന. See, people don't know sense of God. ഞാൻ പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കേണ്ടത് എന്റെ ആ റൈറ്റാ. എന്ത് ദൈവത്തിന് ആരോപിക്കണമെന്നത് നിനക്ക് കൊടുത്തിരിക്കുന്ന അവകാശമല്ല. ബൈബിളിൽ നിന്ന് മാത്രമേ ദൈവത്തെ കുറിച്ചുള്ള അറിവുകൾ കണ്ടെത്താവുള്ളൂ. Derive your knowledge from the word of God only. കാരണം എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തും ചിന്തിക്കാം, അവനെ കുറിച്ച് പറയണമെങ്കിൽ അവന്റെ സന്നിധിയിൽ നിന്ന് വെളിപ്പാടായിട്ട് കിട്ടിയതും വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുമായ സത്യമല്ലാതെ മറ്റൊന്ന് പാടാൻ ആർക്കും അവകാശമില്ല. അവൻ അത്രയ്ക്ക് ഉന്നതനാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യെസ്, അതുകൊണ്ട് ഞാൻ പലപ്പോഴും പല പാട്ടുകളും പാടാറില്ല. ഒക്കേഷനിൽ പാടാം കേട്ടോ, ഈ പാട്ട് പാടാം, ഞാൻ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ പാടാം ഇൻ ഡിഫറൻറ്റ് ഒക്കേഷൻ. അയ്യോ പ്രൈസ് ദി ലോർഡ്, പ്രയാസം ഉണ്ടായിരുന്നു. ചില പാട്ടുകളൊക്കെ നമുക്ക് ആദ്യത്തെ സ്ഥാനസ് ആഷ് പോഷ് പാട്ടുകളാ, ദൈവത്തിന്റെ മഹത്വമൊക്കെ താഴോട്ട് വരുമ്പോൾ കപ്പ കഞ്ഞി കരച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. ദൈവത്തെ സെൻസി, എനിക്ക് ഏറ്റവും ഇതിനകത്ത് സന്തോഷമുള്ളത് ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ വളരെ മനോഹരമായ പാട്ടുകളാ. ഹിന്ദി പാട്ടുകൾ താഴോട്ട് വന്നാൽ ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന പാട്ടുകളുണ്ട്. എന്ത് വേണം, നമ്മുടെ കന്നഡ പാട്ടൊക്കെ അങ്ങോട്ട് പാടുകയേ അല്ലെ, അതിനകത്ത് കർത്താവിനെ ആടി മൂടി വർണ്ണിക്കുക. ഇതളെടുത്ത് കർത്താവിന്റെ ആട്രിബ്യൂട്ട്സുകളാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. എനിക്കതില്ല ദുഃഖമുള്ളത്, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകൾ സഭയിൽ വർണ്ണിക്കപ്പെടുന്നില്ല. ദൈവത്തിന്റെ വിശുദ്ധി സംബന്ധിച്ചുള്ള വാക്കുകൾ സ്ഫുലിംഗപ്പെടുന്നില്ല. ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ജനങ്ങൾക്ക് സെൻസ് ചെയ്യപ്പെടാൻ കഴിയാതെ വണ്ണം പട്ടിണിയുടെയും കണ്ണുനീരിന്റെയും താഴ്വരയുടെയും പാട്ടുകൾ പാടുമ്പോൾ അവൻ ഏതോ ഒരു ലോകത്ത് നിന്നുകൊണ്ട് അങ്ങ് ആവേശം കൊള്ളുന്നു. നോ, അത് പാടേണ്ട സമയത്ത് പാടുക. ബട്ട് വെൻ യു വർഷിപ്പ് സെൻസ് യുവർ ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തെ സെൻസ് ചെയ്യുക. യെസ്, ചില കുടുംബ പ്രാർത്ഥനകളൊക്കെ ചെന്നാൽ ആദ്യം തൊട്ട് അവസാനം വരെ അവർ പ്രാർത്ഥന വിഷയങ്ങളാണ്. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ വീട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥന, ബന്ധുക്കാർക്ക് വേണ്ടി പ്രാർത്ഥന, ദൈവത്തെ അങ്ങോട്ട് ദൈവത്തെങ്കിലേക്ക് അവരുടെ ഹൃദയത്തിന് ചേരുന്നില്ല. ചിലരുടെ പ്രാർത്ഥന കേൾക്കും പറയാം എത്രമാത്രം അവർക്ക് ദൈവത്തോട് ബന്ധമുണ്ട്. അതുകൊണ്ടാ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്തറിയുന്നു, എന്താ നിങ്ങൾ എന്താകുന്നു എന്ന് തീരുമാനിക്കുന്നത്. ദൈവത്തെ കുറിച്ച് എനിക്ക് ഒരു കാര്യം അറിയുകയും അതിനപ്പുറം ബഹുദൂരം മറ്റൊരു കാര്യത്തിൽ എനിക്ക് യാത്ര ചെയ്യാൻ ചെയ്യാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിന്റെ ആനുപാതിക നിർണ്ണയിക്കുന്നത് എന്റെ ദൈവത്തെ കുറിച്ച് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള. നോ യുവർ ഗോഡ് ഇൻ എ റൈറ്റ് വേ, അതാണ്. കാരണം നിങ്ങളുടെ സ്പിരിച്വാലിറ്റിക്ക് ഒരിക്കലും ഒരടി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല നിങ്ങൾ എങ്ങനെ ദൈവത്തെ അറിഞ്ഞു എന്നതിനപ്പുറമായിട്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ പരാജയം നിർണ്ണയിക്കുന്നത് ദുരുപദേശമല്ല, ഒരു മനുഷ്യന്റെ പരാജയം നിർണ്ണയിക്കുന്നത് അവൻ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കി എന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സംബന്ധിച്ച നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് പരീശന്മാർക്ക്, അവർക്ക് ദൈവത്തിന്റെ ശബത്തെ സംബന്ധിച്ച് വളരെ ബോധ്യമുണ്ടായിരുന്നു, പക്ഷെ ശബത്തിന്റെ ദൈവത്തെ സംബന്ധിച്ചുള്ള ബോധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ദൈവത്തിന്റെ കറക്റ്റ് പേര് വിളിച്ചു, പക്ഷെ അവർ മുറുകെ പിടിച്ചത് കാളക്കുട്ടിയായിരുന്നു. ഈ ആപത്തുകൾ നമുക്ക് സംഭവിക്കരുത്. ഇങ്ങനെ സംഭവിച്ചാൽ സഭയിൽ കളകൾ വർദ്ധിക്കുമെന്നും ആ കള നിങ്ങളുടെ മക്കളാകാതിരിക്കാനും ആ കള നിങ്ങളുടെ ഭാര്യയാകാതിരിക്കാനും പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചത്. യെസ്, ഹല്ലേലൂയ. ദൈവം, അവൻ്റെ വ്യക്തിത്വം നമ്മുടെ അവകാശമാണ്. നിങ്ങളുടെ ദൈവത്തെ അറിയൂ പ്രിയമുള്ളവരെ, അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയൂ, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അറിയൂ. കൂട്ടായ്മ കൂടുവാൻ വെമ്പുന്ന ഒരു ദൈവത്തെ പൂർണ്ണ പരിജ്ഞാനത്തിൽ അറിയണം. അതിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നും വേണ്ട. വേദവസം വായിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലാതെ ആർക്കും അറിയാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നു. ആരും പറയാതെ, ആരും പങ്കുവെക്കാതെ, ആരുടെയും സഹായമില്ലാതെ ദൈവത്തിൻ്റെ മുൻപാകെ അവനെ ഒന്ന് അന്വേഷിക്കാനായിട്ട് ഹൃദയം വെച്ചാൽ പരിശുദ്ധാത്മാവ് ആഴങ്ങളെ ദൈവത്തിൻ്റെ ആരാഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുമെന്ന് ദൈവത്തിൻ്റെ വചനം വാക്ക് പറയുകയാണ്. വിശ്വസിക്കുക. എനിക്ക് മറ്റൊരാൾ എഴുതിയ പുസ്തകങ്ങളുടെ സഹായം കൂടാതെ, പ്രസംഗത്തിൻ്റെ സഹായം കൂടാതെ, പുത്തൻ ചിന്തകളുടെ സഹായം കൂടാതെ, എൻ്റെ കൊച്ചുമുറിയിൽ ഞാൻ എൻ്റെ ദൈവത്തോട് അഭിമുഖമായി വന്നിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ അവൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ഒപ്പിയെടുത്തിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടു തരുമ്പോൾ, പിന്നീട് ഞാൻ ഇറങ്ങി വരുമ്പോൾ ദൈവത്തെ സെൻസ് ചെയ്യുന്നൊരു മനുഷ്യനായിരിക്കും. അവൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തെ സെൻസ് ചെയ്യുന്നതിൻ്റെയും അവൻ്റെ പാട്ടിൻ്റെ അകത്ത് ദൈവത്തെ സെൻസ് ചെയ്യുന്നതിൻ്റെതായ ഒരു ശരിയായ പ്രതിഫലനം കാണും. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എപ്പോഴും ജീവിതകാലം ആടുകരച്ചിലായിരിക്കും. എന്നെ അനുഗ്രഹിക്കണേ, എന്നെ സഹായിക്കണം. യാത്രകൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുക? ദൈവമേ കൂടെ വരണമേ. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവമേ കൂടെയുള്ളതിനായിട്ട് സ്തോത്രം, നീ എൻ്റെ കൂടെയുണ്ട്. ബൈബിൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. കൂടെ വരണമെന്ന് ജാതികൾ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കണം. ദൈവസ്ഥാനത്തിൽ വരുമ്പോൾ ദൈവമേ നീ ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായിട്ട് സ്തോത്രം. പിന്നെ ഇവിടെ കിടന്ന് കരച്ചില്ല, ദൈവമേ വരണേ ഞങ്ങളുടെ മധ്യത്തിൽ. അത് അങ്ങനെ ദൈവത്തോട് അപേക്ഷയും അഭയാചനയും കഴിക്കാം, പക്ഷേ അത് അതിൻ്റെ സമയത്ത്. ദൈവത്തെ നാം അറിയുമ്പോൾ ദൈവം എന്ത് ചെയ്തു എന്നതിനെ അറിഞ്ഞതിൽ നിന്നും നമ്മുടെ ജീവിതം ഡെവലപ്പ് ചെയ്തു വരും. ഞാൻ ഒന്ന് രണ്ട് ദൈവത്തിൻ്റെ വേദനകൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ചില വാക്യങ്ങളായിട്ട് നിങ്ങളോട് പങ്കുവെപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം, പ്ലീസ് നമുക്ക് ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 3:14. ദൈവം നമ്മളോടുള്ള കൂട്ടായ്മ ആഗ്രഹിച്ചിട്ട് തൻ്റെ ഹൃദയത്തിൻ്റെ വേദന പങ്കുവെച്ച ചില വേദഭാഗങ്ങളാണ്. യിരമ്യാവും 3:14.
വിശ്വാസത്യാഗികളായ മക്കളെ,
യെസ്,
മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്.
യെസ്,
ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്.
മടങ്ങി വരുവിൻ മക്കളെ, നിങ്ങൾ മടങ്ങി വരുവിൻ. വേദപുസ്തകം വായിക്കുമ്പോൾ ഈ വേദപുസ്തകം ദൈവത്തിൻ്റെ ഹൃദയമാണ് പ്രിയമുള്ളവരെ പങ്കുവെക്കുന്നത്. ദൈവത്തിൻ്റെ വേദനകളുടെ, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങളുടെ ഒരു കൂമ്പാരം വേദപുസ്തകം അഴിച്ചിട്ടിട്ടുണ്ട്. മടങ്ങി വരിക, യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഭാരം, ഞാൻ നിങ്ങളുടെ ഭർത്താവാണ്. അങ്ങനെയാണെങ്കിൽ ഈ മക്കളാരാ? അവൻ്റെ ഭാര്യ, അവൻ്റെ കാന്ത. നിങ്ങൾ മടങ്ങി വരിക, ഒരു ഭർത്താവ് നിന്ന് ഭാര്യയോട് മടങ്ങി വരിക എന്ന് പറയണമെങ്കിൽ ഭാര്യ തെറ്റായ വഴിയിൽ എവിടെയോ നിപതിച്ചപ്പോൾ ഒരു ഭർത്താവ് നിന്ന് ഭാര്യയോട് പറയുക, മക്കളെ, ഭാര്യയെ, മകളെ, നീ മടങ്ങി വരിക. പ്രിയമുള്ളവരെ, ദൈവം ഹൃദയത്തിൽ ഈ വേദനയോടെ ദൈവം എഴുതിക്കുറിച്ച വാക്കുകൾക്ക് മുമ്പിൽ നമുക്കിന്ന് പകൽക്കാലം നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് കാര്യമുള്ളത് നിന്നോടാണല്ലോ. എൻ്റെ ജീവിതം ചേർന്ന് വരേണ്ടത് നിന്നോടാണല്ലോ. നിന്നിലാണല്ലോ എൻ്റെ മുഴുവനും പ്രമോദം. മടങ്ങി വരിക മക്കളെ. ഓക്കെ, യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 13:11 എനിക്ക് ഈ വാക്യങ്ങളൊക്കെ അതിൽ തന്നെ ഓരോ അർത്ഥപൂർണമായ വാക്യങ്ങളാണ്. എങ്കിലും നമുക്കത് വായിച്ചു പോകാം. യിരമ്യാ പ്രവാചകൻ 11:13, കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദാ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ദൈവം ഹൃദയം തുറന്നപ്പോൾ ദൈവം പറയുക, ഒരു കച്ച ഒരരയിൽ കെട്ടിയിട്ട് ആ കച്ച അരയോട് ചേർന്ന് പറ്റിയിരിക്കുന്നത് പോലെ. ഒരു തോർത്തെടുത്ത് നിങ്ങൾ നിങ്ങളുടെ അരയിൽ കെട്ടി നോക്കിക്കേ, ആ തോർത്ത് നിങ്ങളുടെ അരയോട് പറ്റിയിരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ജനത്തെ എനിക്ക് എന്നോട് ചേർത്തിരുത്തണം എന്ന എൻ്റെ ആഗ്രഹം. അവരെ എൻ്റെ കീർത്തിയും എൻ്റെ പ്രശംസയും എൻ്റെ അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കണം. ഓ, ഇതിനാണ് നിങ്ങൾ ജീവിപ്പിക്കപ്പെട്ടത് സഹോദര. ഒരു കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ അവനോട് പറ്റിയിരുന്നിട്ട് അവനിൽ ചേർന്ന് വസിക്കുവാനാണ് അവൻ്റെ ആഗ്രഹം. അതിനാണ് സ്വർഗത്തിലെ വിലപിടിപ്പിച്ച പുത്രനെ നിനക്കായിട്ട് തന്നത്. അവൻ്റെ പാപം ക്ഷമിച്ച് അവനെ വീണ്ടെടുത്ത് അവനെ എന്നേക്കും തൻ്റെ മഹത്വത്തിൽ ചേർത്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിനാ. ഹല്ലേലൂയ. എന്നിട്ട് താഴെ പറയണ കർത്താവ് തൻ്റെ വേദന, അവർക്കോ മനസ്സായില്ല. നിരന്തരമായ ദൈവത്തിന്റെ വേദനകൾ. മറ്റൊരു വാക്യം കൂടെ വായിക്കാം, യിരമ്യാ പ്രവാചകൻ 31:20. നമുക്കറിയാം, എഫ്രയീം എന്റെ വത്സല പുത്രൻ, എന്റെ ഓമനക്കുട്ടി, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും എന്റെ ഹൃദയത്തിൽ അവനെ കുറിച്ച് സ്ഥായി തോന്നുന്നു, അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. നമുക്കറിയാവുന്ന വാക്യങ്ങളാ. ദൈവത്തിന്റെ വേദനകൾ എഴുതി വെക്കുക, ശ്രദ്ധിക്കുക. പ്രവാചകന്മാർ അവർ ഫോർട്ടെല്ലിംഗ് അല്ല, അവർ ഭാവി അല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രവചന പുസ്തകം വായിച്ചാൽ മനസ്സിലാവും, പ്രവാചകന്മാർ ഭാവി പറയാനല്ല നിയോഗിക്കപ്പെട്ടത്. പ്രവാചകന്മാർ ദൈവത്തിന്റെ വേദന പങ്കുവെക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. ആ വേദന പങ്കുവെക്കാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഇന്നത് സംഭവിക്കും എന്നാണ് അവർ ഫോർട്ടെല്ലിംഗ് ആയി പറഞ്ഞത്. പക്ഷെ പ്രവാചകന്മാരുടെ ദൗത്യം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന എടുത്തുകൊണ്ട് വരിക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യയുടെ മുഖം വാടിയിരിക്കുമ്പോൾ, നിങ്ങളുടെ കൊച്ച് ഭാരപ്പെട്ട് കരഞ്ഞ് വിഷാദിച്ചിരിക്കുമ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യാതെ പോവോ? നിങ്ങൾ ഓടിച്ചെന്ന് അവനോട് പറയും, എന്താ നിനക്ക് ഭാരം, എന്താടാ മോനെ? അപ്പൊ അവൻ ഇങ്ങനെ കുഴഞ്ഞിരിക്കുക. അവനൊരു ചോക്ലേറ്റ് കിട്ടാനാണ് ഭാരമെങ്കിൽ ഉടനെ നിങ്ങൾ പാൻറ്റിട്ട് ഷർട്ടിട്ട് ഉടനെ പോയി പപ്പ വാങ്ങിച്ചോണ്ട് വരാവല്ലോ എന്നും പറഞ്ഞ് ബേക്കറി പോയി, അല്ലെങ്കിൽ അവന് വേണ്ടത് പിസ്സയാണെങ്കിൽ പിസ്സയുടെ അവിടെ പോയി, അല്ലെങ്കിൽ അവന് വേണ്ട KFC ആണെങ്കിൽ അവിടെ പോയി, അവന്റെ മുഖത്തിന്റെ വാട്ടം മാറ്റിയ ശേഷമേ അപ്പനായ നിങ്ങൾക്ക് സന്തോഷം വരുവുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി ദൈവത്തിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ ഇപ്പോഴും വേദനയുടെ കിടക്കുമ്പോഴും അവന്റെ വേദന മാറ്റുവാൻ ദൈവമക്കൾക്ക് കഴിയുന്നില്ല. അവൻ ചെറിയ ചെയ്യപ്പെടുന്നില്ല, അവൻ അഡ്മയർ ചെയ്യപ്പെടുന്നില്ല, അവന്റെ കാര്യം അവന്റെ ദുഃഖങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. അത് ഒപ്പിയെടുത്ത് ലോകത്തോട് പറയുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ നിയമിക്കപ്പെട്ടത്. എനിക്ക് അവനോട് സ്ഥായി തോന്നുന്നു, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. പ്രിയമുള്ളവർ, അതാ ഞാൻ പറഞ്ഞു, ഹീസ് എ പേഴ്സണൽ ബീയിങ്. നീയാണ് അവന്റെ ബലഹീനത, നീയാണ് അവന്റെ എല്ലാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ 29:13. Isaiah 29:30. ഈ ജനം അടുത്തു വന്ന് എന്നെ വായി കൊണ്ടും അദരം കൊണ്ടും എന്നെ ബഹുമാനി, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷകൽപ്പന അത്ര. പ്രിയുള്ളവരെ, വെറുതെ നിസ്സാരമായി വായിച്ചു പോകരുത്, അവൻ്റെ മനസ്സ് അറിയുക. നിങ്ങൾ സംഘം സംഘമായി കൂട്ടം കൂട്ടമായി എൻ്റെ അടുക്കൽ വരുന്നു, നിങ്ങൾ വായികൊണ്ട് എന്നെക്കുറിച്ച് മധുരമായ കാര്യങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങൾ ദൂരത്തെ ഹൃദയം വെച്ചിട്ടാണ് സംഘം സംഘമായി കൂടി എൻ്റെ മുമ്പിൽ വന്നത്. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. ഇതിൽ ദൈവത്തിന് വേദനയുണ്ട്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനുടെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല, എന്നെ അറിയുന്നില്ല. അവനെ അറിയാതെ പോകുന്നതിൻ്റെ ദുഃഖം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈലിൻ്റെ മുഴുവൻ ഫീച്ചേഴ്സ് നിങ്ങൾക്കറിയാം, പക്ഷെ അത്രയും പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. എൻ്റെ ജനം എന്നെ അറിയാതെ പോകുന്നു. കഴുതയ്ക്ക് പോലും പുൽത്തൊട്ടി അറിയാം, കാളയ്ക്ക് പോലും യജമാനനെ അറിയാം, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, മടങ്ങി വരിക, ഞാൻ നിന്റെ ഭർത്താവാകും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സ്ഥലത്ത് കർത്താവ് അത് കൂട്ടി പറയുന്നുണ്ട്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ എനിക്കെത്ര വട്ടം നിങ്ങളെ മറയ്ക്കുവാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. എന്തിനായി ചിറകടിയിൽ മറയ്ക്കാൻ ആഗ്രഹിച്ചത്? ചേർന്നിരിപ്പാൻ. കോഴിക്ക് തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറച്ചിട്ട് വലുതാവുമ്പോൾ കോഴിക്കുഞ്ഞ് വലുതായി പഠിച്ച് പാസ്സായിട്ട് കോഴിയെ നോക്കണം എന്നുള്ള ആഗ്രഹത്തിലാണോ കോഴി കോഴിക്കുഞ്ഞിനെ വളർത്തുന്നത്? അല്ല. കോഴിക്കുഞ്ഞിനും കോഴിക്കും തമ്മിലുള്ള ഹൃദയപരമായ ഒരു ബന്ധം, എനിക്ക് നിന്നെ ചെറുകടിയിൽ വെക്കണം, നിന്റെ ചൂട് എന്റെ ചൂട് നീ അനുഭവിക്കണം, എന്റെ തണലിൽ നീ ഇരിക്കണം. യെസ്, ദൈവത്തിന്റെ വേദനയായിരുന്നു. റോമലേഖനത്തിന്റെ അകത്തൊരു മനോഹരമായ വാക്യമുണ്ട്. റോമലേഖനം 10:21 വാക്യം. അതിന്റെ അവസാനം, അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തെങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാവമൊക്കെ ഇങ്ങനെ കാണുന്നു, എന്റെ ജനം അനുസരിക്കാത്തവരും എന്റെ ജനം മറുത്തു പറയുന്നവരുമാ, പക്ഷെ ഞാൻ അവരുടെ ഇടയിലേക്ക് എന്റെ കൈ ഇടവിടാതെ നീട്ടിപ്പിടിച്ചു. കേവലം നൈവേദ്യം മാത്രമല്ല പ്രിയമുള്ളവരെ, ആരെങ്കിലും ആ കയ്യിൽ ഒന്ന് കയറി പിടിക്കുമോ, ആരെങ്കിലും എന്നെ ഒന്ന് സ്പർശിക്കുമോ എന്നറിയുവാൻ ഞാൻ ആ ജനത്തിന്റെ നടുവിലേക്ക് ഇടവിടാതെ കൈ നീട്ടിപ്പിടിച്ചു. പ്രിയമുള്ളവരെ, ആ ജനം മറുത്തു പറഞ്ഞപ്പോഴും ആ ജനം അനുസരിക്കാതിരുന്നപ്പോഴും ഞാൻ കൈ ചുരുട്ടിപ്പിടിച്ചില്ല, ഞാൻ അവരുടെ നടുവിലേക്ക് എന്റെ കൈ നീട്ടിവെച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. മലാഖിയുടെ 1 ഇങ്ങനെ ദൈവം പറയുന്നുണ്ട്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ദൈവം വീണ്ടും വേദനപ്പെടുകയാണ്. ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള നിങ്ങളുടെ ബഹുമാനം എവിടെ? എന്നോടുള്ള ഭക്തി എവിടെ? പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ജീവിതം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ദൈവത്തെ അവർ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്തവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയിൽ, ഹൃദയത്തിലെ ആരാധനയുടെ പാട്ടുകൾക്കകത്ത് അവനെ നമുക്ക് കൂടുതൽ സെൻസ് ചെയ്യാൻ ദൈവം കൃപ തരട്ടെ. ഒരു വാക്യം കൂടെ നമുക്ക് ഇതുവരെ സംബന്ധിച്ച് വായിക്കാം. എഗസ്കൽ പ്രവചനം 18:23. എഗസ്കൽ പ്രവചനം 18:23.
ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ?
യെസ്.
അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ല അല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
32 വാക്യം,
മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
അതിന്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം, ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ എന്തിന് മരിക്കുന്നു? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്താണ് ദൈവത്തിന്റെ മനസ്സ്? ഒരു ദുഷ്ടനും മരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷം, അവന്റെ ഹൃദയത്തിന് വേദനയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കൊള്ളയും കവർച്ചയും പിടിച്ചുപറിയും തോന്നിവാസിയുമായി നടന്ന ഒരു ചെറുപ്പക്കാരൻ പോലീസിന്റെ വെടികൊണ്ട് മരിച്ചാൽ നാട്ടുകാർക്ക് എന്തായിരിക്കും? വലിയൊരു ആശ്വാസമായിരിക്കും. ആ തെമ്മാടിയായവൻ ഒന്ന് അവസാനിച്ച് കിട്ടിയല്ലോ എന്ന സന്തോഷം നാട്ടുകാർക്കായിരിക്കും, ഇല്ലേ? വീരപ്പൻ മരിച്ചപ്പോൾ സന്തോഷമില്ല ആരെങ്കിലും ഉണ്ടായിരുന്നു? വീരപ്പൻ മരിച്ചു എന്ന് പിറ്റേ ദിവസത്തെ പത്രവാർത്ത നിങ്ങൾ വായിച്ചറിയാം. ഈ രാജ്കുമാർ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഫാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ചെറിയൊരു സ്നേഹമുണ്ടെന്ന് തോന്നുന്നു, എല്ലാവർക്കും ഒരു ചിരി വരുന്നു. രാജ്കുമാർ സ്വന്തം ഭാര്യയ്ക്ക് ഒരു ലഡു കൊടുത്താണ് ആ മരണം ആസ്വദിച്ചത്. വായിച്ചായിരുന്നു, പടം ഉണ്ടായിരുന്നു, വാർത്തയുണ്ട്. ഈ ലോകത്തിലൊരു ദുഷ്ടം മരിച്ചാൽ എല്ലാവർക്കും ഒരാശ്വാസം. സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ അമേരിക്കയ്ക്ക് ഒരാശ്വാസം, കുവൈത്തുകാർക്ക് ഒരാശ്വാസം. ബിൻ ലാദൻ വെടികൊണ്ട് മരിച്ചപ്പോൾ അമേരിക്കക്കാർക്ക് ഭയങ്കര സന്തോഷം, അവരും സെലിബ്രേറ്റ് ചെയ്തു, സ്വീറ്റ്സ് കൊടുത്തു. നമ്മുടെ നാട്ടിലെ ഏറ്റവും ചന്തയായി തോന്നിവാസിയായി നടന്നവൻ മരിച്ചാൽ നമുക്കെല്ലാവർക്കും ധൈര്യമാണ്. പക്ഷെ ആ മരിച്ചവൻ്റെ അമ്മയ്ക്ക്, എത്ര അവൻ തോന്നിവാസിയാണെങ്കിലും അമ്മയ്ക്ക് അവൻ്റെ മരണം ഒരു വേദനയാണ്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയം കാണുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധരായ തീവ്രവാദികൾ വെടിയേറ്റ് മരിച്ചപ്പോഴും അവരെല്ലാവരും ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖം വരുത്തിയ മരണങ്ങളാ. കാരണം ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് ലെവലേശം സന്തോഷമില്ല. യെസ്, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. പ്രിയമുള്ളവരെ, ദാവൂദ് ഇബ്രഹാമി മരിച്ചാലും വീരപ്പൻ മരിച്ചാലും സദാ ഹുസൈൻ മരിച്ചാലും ദൈവത്തിന്, നാട്ടുകാർക്ക് അവന്റെ മരണം ഒരാസ്വാദനമാണ്. പക്ഷെ അപ്പന് ഒരു മകൻ നടുറോഡിൽ തല്ലിച്ചതയ്ക്കപ്പെട്ടതിന്റെ വേദനയാണ് ദൈവത്തിന്റെ ഹൃദയം ഏറ്റുവാങ്ങുന്നത്. കാരണം ദൈവത്തിന്റെ അക്ഷീണാന്ത പരിശ്രമം മുഴുവനും ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ എങ്ങനെ അവനോട് എൻ്റെ ഹൃദയം പങ്കുവെക്കാമെന്ന്. അതുകൊണ്ടാണ് നാം അവസാന തിരശ്ശീല ഇട്ട ശേഷം അതിനപ്പുറത്തുള്ള ആദ്യത്തെ സീൻ വായിക്കുന്നത് എങ്ങനെയാണ്? ഇതാ മനുഷ്യരോട് കൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം, അവർ അവന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും. ഇതാ ക്ലൈമാക്സ്. പ്രിയമുള്ളവരെ, ഇതുപോലെ ക്ലൈമാക്സ് സുനിശ്ചിതമാക്കപ്പെട്ട വേറൊരു ജാതിയില്ല ദൈവമക്കളെ പോലെ. കാരണം അവസാനം നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത ശേഷം ദൈവം പറയുകയാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഹല്ലേലൂയ. ദൈവത്തെ ഈ നിലയിൽ ഒന്ന് കയറി പിടിക്കാൻ, ദൈവത്തെ ഈ നിലയിൽ ഒന്ന് ഇഷ്ടപ്പെടാൻ, ഈ നിലയിൽ ഒന്ന് ആസ്വദിക്കാൻ, ഈ നിലയിൽ അവനോടുള്ള ഒരു അനുരാഗ ബന്ധത്തിൽ നിൽപ്പാൻ ദൈവം രാപകൽ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് അതിക്രമങ്ങൾ കാണിച്ചിട്ടും മറുത്തു പറഞ്ഞിട്ടും എന്റെ കൈ ഇടപെടാതെ നീട്ടിപ്പിടിച്ചു. ഇത് വേദോത്സവം മുഴുവനുമുള്ള ദൈവത്തിന്റെ, നമ്മുടെ ചിന്ത പഴയ നിയമത്തിലെ ദൈവം ആളിച്ചിരി മോശമായിരുന്നു, പുതിയ നിയമത്തിൽ നമ്മൾ പുള്ളി ഇച്ചിരി മാനസാന്തരപ്പെട്ടു എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. നോ, ഈസ് എ ലവിംഗ് ഗോഡ്. അവൻ ഹോളിയായിരുന്നു, അവൻ സ്നേഹവാനായിരുന്നു. നിങ്ങൾക്കറിയാവോ, യേശു ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞിട്ട്, ആദ്യത്തെ കൊലപാതകത്തിന് കാരണം ഒരു മനുഷ്യന്റെ അസൂയ, സ്വന്തം സഹോദരനോടല്ലേ അസൂയപ്പെട്ട് കലിച്ച് നിന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കയീൻ കോപം കൊണ്ട് നിറഞ്ഞു, അവന്റെ മുഖം വാടി. കോപം കൊണ്ട് നിറഞ്ഞ് മുഖം വാടി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ദൈവം വന്നിട്ട് പറയുകയാണ്, മകനെ, നന്മ ചെയ്താൽ എനിക്ക് നിന്നോടും പ്രസാദം തോന്നിയില്ലയോ? പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും കേൾക്കാത്ത കയീനെ ഇനി ആരും കൊല്ലാതിരിക്കേണ്ടതിന് അവരുടെ അടയാളം കൂടെ കൊടുത്തിട്ട് ദൈവം അവനെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടപ്പോൾ അവന്റെ ഉള്ളിലുള്ള കഴിവുകളൊന്നും എടുക്കാതെ മുഴുവനും കഴിവുകളോടുകൂടെ അവനെ കർത്താവ് പറഞ്ഞയച്ചു. ദൈവം കരുണയുള്ളവനാ പ്രിയമുള്ളവൻ. അവന്റെ മനസ്സിൽ, ഓ, നിന്നോട് എനിക്ക് സ്ഥായി തോന്നുന്നു, ഞാൻ നിന്റെ ഭർത്താവല്ലയോ, നീ മടങ്ങി വരിക. ഇതിനോട് പ്രതികരിച്ച ഒത്തിരി ഭക്തന്മാരുണ്ട്, ഈ വിളികളോട് പ്രതികരിച്ച ഭക്തന്മാരുണ്ട്, ഈ വേദനയോട് പ്രതികരിച്ചവരുണ്ട്, ഈ ദുഃഖത്തോട് പ്രതികരിച്ചവരുണ്ട്. അവരെല്ലാം ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഏറ്റവും വലിയ സത്യം അവനെ സ്നേഹിക്കുന്നതാണ്. അതാണ് നാം പാടിയത്, നമ്മെ അവൻ സൃഷ്ടിച്ചു, നാം അവനുള്ളവൻ. അതിലോ സങ്കീർത്തനം 100:3, അവൻ നമ്മെ സൃഷ്ടിച്ചതു, നാം അവനുള്ളവർ. ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അവർ തിരിച്ചറിഞ്ഞത്, ഞാൻ എൻ്റെ ദൈവത്തിനുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നാണ് നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവനുള്ള വികാരങ്ങൾക്കും ഒരു തീ പടർന്നിട്ട് നാം മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ദൈവമേ, ഇത്രയധികം എൻ്റെ കൂട്ടായ്മ നീ അഭിലഷിക്കുന്നെങ്കിൽ, ഇത്രയധികം എന്നിൽ പ്രമോദിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവമേ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിന്നോടൊപ്പമായിരിക്കും. യെസ്. ഉത്തമഗീതത്തിൻ്റെ അകത്ത് 5-ാം അധ്യായത്തിലൊരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച ശേഷം ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ഉത്തമഗീതം അതിൻ്റെ 5-ാം അധ്യായത്തിൽ, ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യമൂടെ 5-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് ഒരു കാര്യമൂടെ പറയട്ടെ. ഈ വേദനകൾ ദൈവത്തിന്റെ മനസ്സിൽ കത്തിക്കേറിയപ്പോൾ, ദൈവം മനുഷ്യനെ സ്നേഹിക്കാനും പുറകെ നടക്കാനും ആഗ്രഹിച്ചപ്പോൾ, മനുഷ്യൻ പിടികൊടുക്കാതെ പാഞ്ഞപ്പോൾ, മനുഷ്യൻ പാട്ടുകൾ പാടുന്നെങ്കിലും അതിൻ്റെ അകത്ത് ദൈവമില്ലാതിരുന്നപ്പോൾ, മനുഷ്യൻ സുവിശേഷ വേല ചെയ്യുന്നെങ്കിലും അതിൻ്റെ അകത്ത് മതമേ ഉള്ളൂ, ദൈവഭക്തി ഇല്ലാതിരുന്നപ്പോൾ, അവർ അന്യഭാഷ പറഞ്ഞപ്പോഴും അതിൻ്റെ അകത്ത് ദൈവമില്ലാതിരുന്നപ്പോൾ, അവർ ഉത്സാഹങ്ങൾ കൊണ്ടപ്പോഴും അതിൻ്റെ അകത്ത് ദൈവമില്ലാതിരുന്നപ്പോഴും, വീണ്ടും ദൈവം അവരോടുള്ള കൂട്ടായ്മ ആഗ്രഹിച്ച് അവരോട് പുറകെ നടന്ന് സംസാരിച്ചു. അതിന് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ അത്ഭുതകരമാണ്. നിങ്ങൾ യെശയ്യാവിലെ, യിരെമ്യാവിലെ, ഹിസ്കേലിലും ഒക്കെ വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ദൈവം മനുഷ്യനെ, പ്രവാചകന്മാരെ പിടിച്ചിട്ട് അവരെ കൊണ്ട് ഓരോ പണി ചെയ്യിപ്പിച്ചു, അവരെ കൊണ്ട് ഓരോ വേഷം കിട്ടിച്ചു തന്റെ വേദന അറിയിക്കാൻ. അതിലൊരു ഭാഗത്ത് ദൈവം ഇങ്ങനെയാണ് ചെയ്തത്. ദൈവം പറഞ്ഞു, 390 ദിവസം നീ ഒരു വശത്തോട്ട് ചെരിഞ്ഞു കിടക്ക്, എന്റെ വേദന ഈ ജനത്തോട് പങ്കുവെക്കുവാൻ. 390 ദിവസം ഒരു വശത്തോട്ട് ചെരിഞ്ഞു കിടക്കുക എന്നത് നിങ്ങൾക്ക് എങ്ങനെയാണത്? ഒരു മണിക്കൂർ ഒരു വശത്തോട്ട് ചെരിഞ്ഞു കിടന്ന എന്താ അവസ്ഥ? പെടലി വേദന, നടുവിന് വേദന, തോളിന്റെ ഭാഗത്ത് ഒരു കഴപ്പ് ഒക്കെ വരത്തില്ലേ? 390 ദിവസം പ്രവാചകൻ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എഹെസ്കൽ പ്രവചനം 4:4 ഞാൻ ആ ഭാഗം കൂടെ ദൈവം തന്റെ വേദന പങ്കുവെക്കാനായിട്ട് ഉപയോഗിച്ച ചില തീവ്രമായ മാർഗങ്ങൾ അതോടെ പങ്കുവച്ച ശേഷം നമുക്ക് ഉത്തമ ഗീതത്തിലേക്ക് പോയി. എഹെസ്കലിന്റെ പ്രവചനം 4:4 എഹെസ്കലിനോട് പറയാം, പിന്നെ നീ ഇടതുവശം ചെരിഞ്ഞ് കിടന്ന് ഇസ്രായേൽ ഗൃഹത്തിന്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. അടുത്ത വാക്യം, ഞാൻ അവരുടെ അകൃത്യത്തിന്റെ സമ്മത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായിട്ടും അങ്ങനെ 390 ദിവസം നീ ഇസ്രായേലിന്റെ അകൃത്യം വഹിക്കണം. അടുത്ത വാക്യം, ഇത് തികച്ചിട്ട് പുള്ളിക്ക് പിക്നിക്കിനൊന്നും പോകാൻ സമയമില്ല. ഇത് തികച്ചിട്ട് നീ വലതുവശം ചെരിഞ്ഞ് പിന്നെ കിടക്കണം. അതെത്ര ദിവസാ? 40 ദിവസം. ദൈവത്തിന്റെ ഒരു വേദന, മനുഷ്യർ നശിച്ചു പോകുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം പങ്കുവെച്ചപ്പോൾ ഒരു പ്രവാചകനെ വിളിച്ചിട്ട് പറയുക, 390 ദിവസം ഇടതുവശം ചെരിഞ്ഞ് കിടക്കണം, 40 ദിവസം വലതുവശം ചെരിഞ്ഞ് കിടക്കണം, എല്ലാം കൂടെ 430 ദിവസം നീ തിരിഞ്ഞു പോകരുത്. എത്ര നാളുണ്ട്? 1 വർഷവും 2.5 മാസവും ഒരു മനുഷ്യൻ ചിരിഞ്ഞു കിടക്കണം. എന്തിനാണെന്നറിയോ? ദൈവത്തിന്റെ ഹൃദയം ഒന്ന് പങ്കുവെപ്പാൻ ഒരു ദൂതന് വേണ്ടിയാണ്. എന്നിട്ട് അടുത്തത് പറയാണ്, ഒരു സമ്മത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, നീ യെരുശലേമിന്റെ നിരോധനത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായി ഭുജവും വെച്ച് അതിന് വിരോധമായി പ്രവചിക്കണം. അടുത്തത്, നിന്റെ നിരോധ കാലം തികയുവോളവും നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് ഞാൻ ഇതാ കയറുകൊണ്ട് നിന്നെ. ഇതൊരു ഓപ്ഷൻ ഒന്നും അല്ലായിരുന്നു പ്രിയമുള്ളവർ. ഇത് നമ്മളോടാ പറഞ്ഞിരുന്നെങ്കിലോ? 390+40, 430 വർഷം ഒരു പ്രവാചകൻ ഒരു വശത്തോട്ട് മാത്രവും 40 വർഷം മറുവശത്തോട്ടും കിടക്കുക. എന്നിട്ട് ദൈവം പറയാ, നിനക്ക് ഇടയ്ക്കൊന്ന് ചെരിയണമെന്ന് തോന്നാതിരിക്കാൻ ഞാൻ നിന്നെ കയറുകൊണ്ട് കെട്ടുക. എന്തിനാ ഒരു ഭക്തനെ ദൈവം ഈ നിലയിലുള്ള ഒരു അവസ്ഥയിലൂടെ നയിച്ചെന്നറിയാവോ? എന്റെ ദൈവത്തിന് തന്റെ മക്കളെ മടക്കി വരുത്താനുള്ള അവന്റെ ഹൃദയത്തിലെ ആവേശവും വേദനയും ദുഃഖവും വർദ്ധിച്ചപ്പോൾ അവനൊരു മനുഷ്യനെ കടത്തിവിട്ട അവസ്ഥയായിരുന്നത്. മറ്റൊരു വശത്ത് ദൈവ എഹെസ്കേലിനോട് പറയുന്നുണ്ട്, നിനക്ക് കണ്ണിന് പ്രമോദമായുള്ള ഒറ്റയടിക്ക് ഞാൻ അടിച്ച് താഴെയിടും. ആരുടെ കാര്യമാണ് പറയുന്നത്? പുള്ളിയുടെ ഭാര്യയുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഭാര്യയെ എങ്ങനെ ദൈവം അടിക്കാൻ വന്നാൽ അല്ലേ? നിങ്ങള് നേരം വരെ നിങ്ങളോട് ദൈവം പറയാം, നിനക്ക് പ്രമോദമായ ഭാര്യ ഇന്ന് വൈകിട്ട് അടിച്ച് താഴെയിടും എന്ന് പറഞ്ഞാലോ? നിങ്ങൾ പറയും ഇങ്ങനെ ഒരു ദൈവത്തെ വേണ്ട. എഹെസ്കേലിന്റെ ഭാര്യയെ ദൈവം പറയാം, ഒരടി, ഒന്നേ അടിക്കുള്ളൂ, അവൾ താഴെ വീഴും മരിച്ചു കിടക്കുന്ന ശവശരീരത്തിന് മുകളിൽ മുമ്പിൽ. നീ 3-piece സ്യൂട്ട് ഇട്ടോണ്ട് ഒരു നെടുവീർപ്പല്ലാതെ കരയരുത്, കാരണം എന്റെ വേദന എനിക്ക് പങ്കുവെപ്പാൻ ഇതല്ലാതെ ഒരു മാർഗമില്ല. സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്ന ശവപ്പെട്ടിക്ക് മുമ്പിൽ ഫുൾ സ്യൂട്ടിൽ ഇരുന്ന ശേഷം ഒരു നെടുവീർപ്പല്ലാതെ പൊട്ടിക്കരയാൻ പോലും കഴിയാതെ ഒരു പ്രവാചകൻ നിന്നപ്പോൾ അവൻ ഹൃദയത്തിൽ ദൈവത്തിന്റെ വേദന പങ്കുവെക്കുകയായിരുന്നു. മറ്റൊരു വശത്ത് യെരമ്യാവ് മുഖം ചുമന്നുകൊണ്ട് നടന്നു ദൈവത്തിന് പറയാനുള്ള ദൂത് അവരെ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി. പ്രൈസലോ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ മുഴുവനും ഈ നിലയിലുള്ള ദൈവത്തിന്റെ തുറക്കപ്പെട്ട ഹൃദയം കാണുക, എന്നോടുള്ള അവന്റെ പ്രീതിവാത്സല്യത്തെ വെളിപ്പെടുത്താൻ. അതും പോരാതെ വന്നപ്പോഴാണ് തന്റെ പ്രിയനായ പുത്രനെ നൽകിയ ശേഷം കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നോടുള്ള ഹല്ലേലൂയ സ്നേഹം ഇത്രയധികം വരെ നീണ്ടിരിക്കുന്നു, ഇതാ ഞാൻ ഇടവിടാതെയാണ് നിന്റെ അടുക്കലേക്ക് കൈനിട്ടത്. ഇപ്പോൾ എന്നേക്കും ദൈവം നിന്നോടുകൂടി ഇരിക്കത്തക്കോണം എന്റെ കൈ ഇതാ പുത്രനിലൂടെ നില നടുവിലിരിക്കുന്നു. കൂട്ടായ്മയ്ക്കായിട്ട് ഇതിനോട് പ്രതികരിച്ച ഒരു കാന്തയുണ്ട് ഉത്തമഗീതത്തിൽ, ഇതിനോട് പ്രതികരിച്ച ഒരു സഭയുണ്ട് ഉത്തമഗീതത്തിൽ. അതാണ് നാം ഉത്തമഗീതത്തിന്റെ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, പ്രിയന്റെ പുറകെ പ്രിയനെ അന്വേഷിച്ചു പോകുന്ന പ്രിയയുടെ തേങ്ങല് തിരിച്ച് നാം കാണുകയാണ്. 6-ൽ ഞാൻ എന്റെ പ്രിയനു വേണ്ടി തുറന്നു, അതിന്റെ മുകളിലുള്ള വാക്യം ഞാനിപ്പോൾ വായിക്കുന്നില്ല. എന്റെ പ്രിയനു വേണ്ടി ഞാൻ തുറന്നു, എന്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. ശ്രദ്ധിക്കപ്പെടുകയുള്ളവർ അതിന്റെ മൂലത്തെ വാക്യം അപകടം പിടിച്ച വാക്യ. പ്രിയ കുളിച്ചൊരുങ്ങി സോപ്പിട്ട് കഴുകി പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല കട്ടിലയിലിരിക്കുന്ന സമയം വാതിലിന്റെ കിളിവാതിൽ തുറന്നിട്ട് പ്രിയൻ വന്ന് ഒരുമിച്ച് നമുക്ക് അല്പസമയം ചെലവിടാമെന്ന് പറഞ്ഞപ്പോൾ പ്രിയ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താ? എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി, അപ്പോൾ എന്റെ ഉള്ളിൽ അവനെ ചൊല്ലി ഉരുകിപ്പോയി. ഇനി അതിന്റെ രണ്ടാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യം, എന്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു, എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൽ തൈലവും. പ്രിയൻ വന്ന് പ്രിയയുടെ വാതുക്കൽ കിളിവാതിൽ തുറന്നിട്ട് പ്രിയ വിളിക്കുക, കൂട്ടുകൂടാൻ, കൂട്ടായ്മ ആചരിക്കാൻ, പങ്കുവെക്കാൻ, സ്നേഹം നൽകുവാൻ. പ്രിയ പറയുന്നത് എന്നറിയോ? അങ്കി ഊരിയിരിക്കുക, ഞാൻ ഷൂ ഒക്കെ ഊരിയച്ചിരിക്കുന്നുള്ളൂ, ഇനിയും ബ്രദർ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച വലിയ ബുദ്ധിമുട്ടാ വരാൻ, ഇപ്പൊ അങ്ങോട്ട് കയറി വന്നിരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ പ്രിയയുടെ കമന്റ് എന്നാണെന്നറിയോ? അത് വീണ്ടും ധരിക്കാന്ന് പറഞ്ഞാൽ വലിയ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, കഷ്ടപ്പാടാ. ഇങ്ങനെ പോകുന്നു ഈ ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള സഭയുടെ പ്രതികരണം. പിള്ളേരായി, പഠിത്തമായി, അവരുടെ എക്സാമിന്റെ ദിവസങ്ങളായി, അപ്പോൾ പ്രിയ പറയുന്നത് വളരെ തിരക്കില്ല, ഇന്ന് വന്നാൽ പിള്ളേരുടെ മാർക്ക് കുറയും, ഊരി വെച്ചിരിക്കുന്നു, അല്പ ദിവസത്തേക്ക് അതിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രിയൻ വാതിൽ പടുതിലൂടെ പ്രിയയെ വിളിക്കുമ്പോൾ പ്രിയ പറയുകയാണ്, ഞാനെൻ്റെ അങ്കി ഊരി വെച്ചിരിക്കുന്നു, വീണ്ടും ധരിക്കുക ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു. ഈ കഴുകൽ എവിടെ നിന്ന് കിട്ടിയതാ? ഇവള് വല്ലതും കഴുകിയതാണോ? അല്ല, പ്രിയൻ കഴുകിയത സ്വന്തം കഴുക്കലല്ല അവക്കുള്ളത്. പ്രിയൻ കഴുകിയ കാല് കഴുകി പുള്ളിക്കാരി ഇപ്പൊ കട്ടിലിന്റെ ക്രാസികൾ എടുത്ത് വെച്ചിരിക്കുക. പുള്ളിക്കാരി പറയാ, ഇനി ഇത് വെച്ചോണ്ട് പുറത്തോട്ട് നടന്നാൽ കൂടുതൽ അശുദ്ധമാകും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെയാ തോന്നിയത്, പലരും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ മടിയുള്ളവരായി, കാലുകൾ മലിനപ്പെടാൻ മടിയുള്ളവരായി, അവന്റെ സുവിശേഷത്തിന് സാക്ഷിയാകാൻ മടിയുള്ളവരായി, ഞങ്ങൾ ഇതുവരെ ശരിയായില്ല എന്ന് പറഞ്ഞ് ഓ കട്ടിലിൽ ക്രാസിമേൽ കഴുകപ്പെട്ട കാല് പരിപാവനമായി സൂക്ഷിക്കുന്ന പ്രിയയെ ഓർത്തുകൊണ്ട് പ്രിയന് അയ്യോഭാവമാണ്. കഴുകപ്പെട്ട കാലിനി ഞാൻ എങ്ങനെ ചെടിയിലേക്ക് വെക്കും? കഴുകപ്പെട്ട കാല് എങ്ങനെ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഗ്രാമങ്ങളിൽ കൊണ്ടുപോകും? ഞാൻ ഗൗണൂരി വെച്ചിരിക്കുന്നു, എന്റെ കാലിന്റെ പാദത്തിലെ ഷൂ ഞാൻ ഊരി വെച്ചിരിക്കുന്നു, എന്റെ കാല് കഴുകപ്പെട്ടിരിക്കുന്നു. താഴേക്ക് വഹിക്കുമ്പോൾ പ്രിയ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്റെ കൈ മൂറ്, എന്റെ വിരൽ മൂറിൻ തൈലം. ഇവക്ക് സ്വന്തമായിട്ട് പെർഫ്യൂം കടയൊന്നുമില്ലായിരുന്നു, പ്രിയം കൊടുത്ത തൈലവും പ്രിയം കൊടുത്ത പെർഫ്യൂമും പൂശിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഈ ഫുൾ ഷൂട്ടിലിരിക്കുന്നു, കാലുറ ഊരി വെച്ചിരിക്കുന്നു, കുളിച്ചേച്ചിരിക്കുകയാണ്, ദേഹം മൊത്തം പെർഫ്യൂം അടിച്ചിരിക്കുകയാണ്, ഇപ്പം വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രിയുള്ളവരെ, നാം മുമ്പേ വായിച്ച മുഴുവനും ദൈവത്തിന്റെ വേദനയോടുള്ള പ്രിയയുടെ പ്രതികരണം. ഞാനിത് വ്യക്തിപരമായി വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലില്ല, എൻ്റെ കണ്ണിൽ നിന്ന് പോലും അറിയാതെ കണ്ണുനീര് വന്നു. ഇത്രയധികം സ്നേഹിച്ചൊരു ദൈവം കിളിവാതിൽ തുറന്നിട്ട് താൻ വീണ്ടെടുത്ത മക്കളെ തന്നോടൊപ്പം രമിക്കുവാനായിട്ട് വിളിച്ചപ്പോൾ ആ വീണ്ടെടുപ്പിന്റെ വിലയുടെ അറിയാതെ ആ രക്തത്താൽ കഴുകപ്പെട്ട ശേഷം പുറത്തേക്ക് പോകാൻ മടിയുള്ളവരായി, സ്വന്തം സുഖങ്ങളിലും മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും വീട് വിട്ട് പുറത്തിറങ്ങാൻ മടിയുള്ളവരായി ആ കട്ടിലിൽ കയറിക്കിടക്കുന്ന ആ സ്ത്രീ ഞാനാണോ എന്നത് എനിക്ക് തോന്നിപ്പോയി. അത് നിങ്ങളാണോ പ്രിയമുള്ളവരെ? ദൈവം വിളിക്കുമ്പോൾ ദൈവത്തോട് നിങ്ങൾക്ക് പറയുവാനുള്ള എക്സ്ക്യൂസുകൾ ഇതാണോ? പക്ഷേ സന്തോഷ വാർത്ത എന്നാണെന്നറിയോ, പെട്ടെന്നാണ് ഇവിടെ തലയ്ക്കകത്ത് ബോധം ഉദിച്ചത്. യെസ്, അവൻ എന്നോട് വരാൻ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം എവിടെയോ തൂകിപ്പോയി. പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്ന് കാലുകളെ മുഴുവനും അഴുക്കാക്കിയ പ്രിയൻ, തന്റെ കാലുകൾ അഴുക്കാക്കിക്കൊണ്ട് നിന്റെ കാലുകളെ ശുദ്ധമാക്കി തീർത്ത പ്രിയനോട് പറയുക, ഞാൻ എന്റെ കാല് കഴുകിയിരിക്കുന്നു, ഇപ്പം വരാൻ സമയമില്ല. പക്ഷെ പ്രിയ അല്പം കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു എന്നത് ഒരു സന്തോഷ വാർത്തയാണ്. ബോധമുദിച്ചപ്പോൾ യെസ്, എന്റെ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ പ്രിയൻ തന്ന പെർഫ്യൂമും പ്രിയൻ തന്ന തൈലവും പ്രിയൻ തന്ന ഗൗണും പ്രിയൻ തന്ന ചെരുപ്പും പ്രിയൻ തന്ന കട്ടിലും പ്രിയൻ തന്ന വീടും പ്രിയൻ തന്ന കാറും പ്രിയൻ തന്ന ഭാര്യയും പ്രിയൻ തന്ന മക്കളുടെ നടുവിലിരുന്നിട്ട് ഞാൻ പ്രിയനോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വയ്യ, ഞാൻ ഊരി വെച്ചിരിക്കുന്നു, പിന്നെ വരാം. പക്ഷേ സഭ മാനസാന്തരപ്പെടുന്ന അടുത്ത ഭാഗം വായിച്ചാൽ, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. നാലാം വാക്യം മാനസാന്തരപ്പെട്ട് വരിക. ഞാൻ എന്റെ പ്രിയന് വേണ്ടി തുറന്നു, എന്റെ പ്രിയനോ? ഓ പ്രീശലോ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിളി കേട്ടിട്ട് ഇറങ്ങാതെയും മടിച്ചും സ്വന്തം സുഖങ്ങളിൽ ഇരുന്ന കാന്തയ്ക്ക് മാനസാന്തരം വന്നിട്ട് പ്രിയന്റെ ശബ്ദം കേട്ട് തുറന്നപ്പോഴത്തേക്ക് പ്രിയൻ എവിടെ പോയി? പ്രിയൻ പോയിരുന്നു. ദൈവത്തിന്റെ ശബ്ദം പല പ്രാവശ്യം നാം കേട്ടിട്ടുണ്ട്. അവനോടൊപ്പം കഷ്ടം അനുഭവിക്കുവാനും പാളയത്തിന് പുറത്തു പോകുവാനും അവന് വേണ്ടി നിന്ന് ചുമക്കുവാനും ഒക്കെ അവൻ കുടുംബമായിട്ട് നിങ്ങളുടെ വീടിന്റെ കിളിവാതിലിൽ വന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ അന്നേരം ശബ്ദം കേൾക്കാതെ പ്രതികരിക്കാതിരുന്നപ്പോൾ പ്രിയൻ വേദനയോടെ നടന്ന തെരുവീതിയിലൂടെ പോയ ഒരു കാഴ്ച ഉത്തമഗീതം എഴുതിയിരിക്കുക. പക്ഷേ പ്രിയക്ക് മാനസാന്തരം വന്നപ്പോൾ പ്രിയ പ്രിയന്റെ പുറകെ പോകുന്ന വേദഭാഗമാണ് എൻ്റെ ചിന്ത. പ്രിയൻ പ്രിയ പോകുന്നു, ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം പൊയ്ക്കളഞ്ഞു നിങ്ങളെ വിട്ട്. പലപ്പോഴും പല ആവർത്തി ദൈവം നിങ്ങളെ വിളിച്ചു. നിങ്ങളുടെ മഞ്ചത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാതെ നിങ്ങളുടെ സുഖത്തിലിരുന്നപ്പോൾ ദൈവം വിളിച്ചിട്ട് ദൈവം ഇപ്പോൾ പൊയ്ക്കളഞ്ഞിരിക്കുന്നു. പക്ഷെ പ്രിയ ഇവിടെ ഒരു റിസ്ക് എടുക്കുകയാണ്. മാനസാന്തരപ്പെട്ട് വന്നപ്പോൾ പ്രിയ ഇപ്പോൾ തീരുമാനിച്ചു, ഇനി പ്രിയൻ വിളിക്കാൻ ഞാൻ ഇരിക്കത്തില്ല, പ്രിയൻ പോയ പാതയിൽ ഞാൻ പോകുകയേ വഴിയുള്ളൂ. പ്രശ്നം സഹോദര സഹോദരി, ദൈവം ഇനി അടുത്ത ഒരു പ്രാവശ്യം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയോ ദൈവത്തിന് വേണ്ടി നിന്ന് ചുമക്കുന്നതിന് വേണ്ടിയോ അടുത്ത പ്രാവശ്യം ഈ കിളിവാതിൽ വന്ന് വിളിക്കത്തില്ല. നിനക്കൊരോപ്ഷനൂടെ ഉണ്ട്, അവൻ പോയ പുറകെ പോകാനായിട്ട് ഒരവസരം കൂടെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസലോ. പ്രിയ മാനസാന്തരപ്പെട്ടപ്പോൾ പ്രിയൻ നിന്നുകൊടുത്തില്ല. ഇനി നിന്നുകൊടുത്താൽ എന്നും മർക്കോസ് പൗലോസും ബർണവാസും തമ്മിലുള്ള ബന്ധം പോലെയായി തീരും. കർത്താവ് ഒരല്പം മുമ്പോട്ട് പോയി, പ്രിയൻ അല്പം മുമ്പോട്ട് പോയി, ഇനിയും അവൾ തീരുമാനിച്ച് റിസ്ക് എടുത്ത് എൻ്റെ പുറകെ വരണം. പുറകെ പോകുമ്പോൾ പ്രിയ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനെ പൊയ്ക്കളഞ്ഞിരുന്നു, അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല, ഞാൻ അവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല, നഗരത്തിൽ സ്വിച്ച് സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു, അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു, മതിൽ കാവൽക്കാരന്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരുശലേം പുത്രന്മാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ വരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൾ തെരുവീതിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവൾ പ്രിയനെ കാണുന്നില്ല. വാതിൽ കാവൽക്കാർ അവളുടെ മൂടുപടം എടുത്തു കളഞ്ഞു. വഴിയിൽ കണ്ട ആൾക്കാർ, നഗരത്തെ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ കോലുകൊണ്ട് അവളെ അടിച്ചു. രണ്ട് കാര്യമാണ് പ്രിയക്ക് സംഭവിച്ചത്. ഒന്ന്, അവളുടെ മൂടുപടം എടുത്തു കളഞ്ഞു, അവളെ അനാവൃതമാക്കി. രണ്ട്, കോലുകൊണ്ട് അവൾ അടിയേറ്റു. തക്ക സമയത്ത് ഒരുപക്ഷെ പ്രിയന്റെ ശബ്ദത്തോട് പ്രതികരിക്കാതിരുന്നപ്പോൾ പ്രിയയ്ക്ക് ഉണ്ടായ ഒരു താൽക്കാലിക നഷ്ടം. പ്രിയ അടികൊണ്ടു പ്രിയയുടെ മൂടുപടം എടുക്കപ്പെട്ടു. ഈ മൂടുപടം എടുക്കപ്പെട്ടും അടികൊണ്ട് വേദനയെ കൈ പിടിച്ചുകൊണ്ട് പ്രിയ പറയുന്ന ഒരു വാക്ക്, എന്റെ ദൈവത്തിന്റെ മുഴുവനും ഈ പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വേദനയ്ക്ക് ഒരു നല്ല പ്രതികരണമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രിയ പറയുകയാണ്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടുവെങ്കിൽ. പ്രിയസലോ, ഓ, എനിക്ക് ഏത് നിലയിൽ അത് ചിത്രീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുറിവ് തന്റെ കൈയും കൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയയുടെ ഹൃദയത്തിലെ വേദന പ്രിയ പറയുകയാണ്, എന്റെ പുത്രിമാരെ, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടുവെങ്കിൽ. നിങ്ങൾ അവനോട് എന്നാ പറയണ്ടേ, എനിക്കിവിടെ അടി കിട്ടി, എത്രയും ഒരു ഫസ്റ്റ് എയ്ഡുമായിട്ട് വരണം, ഇത്തരം മുറിവ് ഡെറ്റോളും ഒക്കെ ആയിട്ട് വരണമെന്നല്ല അവൻ പറയുന്നത്. എന്റെ ഹൃദയം, എന്റെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടുവെങ്കിൽ പ്രേമ വരവശയായിരിക്കുന്നു എന്ന് നിങ്ങൾ അവനോട് അറിയിക്കണം. അടികൊണ്ട മുറിവും മൂടുപടം എടുത്തു മാറ്റപ്പെട്ടതിന്റെ നിരാശയും അപമാനവും ജീവിതത്തിൽ പേറിക്കൊണ്ട് പ്രിയ വഴി രാത്രിയിൽ അനാഥയായി നിൽക്കുമ്പോഴും തന്റെ മുറിവിനെ കുറിച്ചല്ലായിരുന്നു അവസാനം അവളുടെ ഏറ്റവും വലിയ സുബോധമുണ്ടായത്. അവൾ പറയുകയാണ്, എന്റെ പ്രിയനെ കണ്ടുവെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ അവന് വേണ്ടി പ്രേമ പരവശയായിട്ടിരിക്കുന്നു. ഇതായിരിക്കട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നോട് കൂട്ടായ്മ കൂടുവാനുള്ള ദൈവത്തിന്റെ നിരന്തരമായ വേദനയോടുള്ള നിന്റെ പ്രതികരണം ഇതായിരിക്കട്ടെ. മുറിവുകളും അടികളും വേദനകളും കഷ്ടങ്ങളും നിരാശകളും പേറിക്കൊണ്ട് ഈ തെരുവീതിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അവന്റെ മനസ്സിൽ മാനസാന്തരപ്പെട്ട ശേഷം അവൾ പറയുകയാണ്, എന്റെ പ്രിയന് വേണ്ടി ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് അവനെ കണ്ടാലൊന്ന് പറഞ്ഞേക്കണം. ഈ നിലയിൽ പ്രിയന് വേണ്ടി പ്രേമ പരവശയാക്കപ്പെട്ട ഒരു സഭ, അതാണ് ദൈവം ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇതിൽ ഇപ്പോൾ വളരെ മനോഹരമായി സുഗന്ധവർഗങ്ങളൊക്കെ ഇട്ട് പൊതിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല ആൾക്കാർ. വേറെ ചിലരുടെ മാനസാന്തരപ്പെട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നതിന്റെ പേരിൽ കുറെ അടിയൊക്കെ കൊണ്ട് വേദനപ്പെട്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രിയന്റെ വഴിയെ പോകുവാനുള്ള ഒരവസരം വീണ്ടും ശേഷിക്കുന്നു. നിന്റെ ഹൃദയം പ്രിയന് വേണ്ടി പ്രേമ വരവശയായിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് തിരിച്ച് ദൂതൻ പോവുകയാണെങ്കിൽ ദൂതനോട് പറയുവാനുള്ളതും സഭയ്ക്ക് ഇത് തന്നെയാണ്. എന്റെ പ്രിയനെ സ്വർഗത്തിൽ ചെന്ന് കാണുമ്പോൾ പറയണം, ഞങ്ങളിവിടെ അവന് വേണ്ടി പ്രേമ പരവശയായിരിക്കുന്നു. എന്താണ് പ്രിയമുള്ളവർ നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം? നിങ്ങളുടെ കൊച്ചു പഠിക്കുന്നില്ലെന്നുള്ളതാണോ? ഏറ്റവും വലിയ ദുഃഖം എന്താ? 25 വർഷമായിട്ട് വാടക വീട്ടിലുണ്ടെന്നുള്ളതാണോ? ഏറ്റവും നിങ്ങളെ അലട്ടുന്ന ഭാരം എന്താ? ഇതുവരെയായിട്ട് ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റില്ലെന്നുള്ളതാണോ? അതോ ഈ വേദനകളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണോ? എന്റെ ദൈവത്തെ കണ്ടാൽ പറഞ്ഞേക്കണം, ഞാൻ അവന് വേണ്ടി ഏറ്റവും അധികം പ്രേമവരവശനായിരിക്കുന്നു. കമോൺ പ്രിയമുള്ളവരെ, നിങ്ങളെ ഹാലലിയ മുറുകെ പിടിച്ചിരിക്കുന്ന, നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ഈ നിലയിലുള്ള പാശങ്ങളെ അഴിച്ച ശേഷം, പ്രിയന് വേണ്ടി ഒരു ജനമായിട്ട് എഴുന്നേറ്റ് നിന്ന ശേഷം, ഞാൻ എന്റെ ദൈവത്തിനുള്ളവൻ, അവനോ എനിക്കുള്ളവൻ. ആ സെൻസിൽ നിന്ന് ആരാധനയുടെ പാട്ടുകൾ ഉയരട്ടെ. ആ സെൻസിൽ നിന്ന് പാട്ടുകൾ, പ്രാർത്ഥനകൾ, കൂട്ടായ്മകൾ, പ്രസംഗങ്ങൾ ഉയരട്ടെ. അവനെ മതിക്കുക, അവനെ അഡ്മയർ ചെയ്യുക, അവന്റെ കൃപയെ ചെറിഷ് ചെയ്യുക, അവന്റെ ഹാലലിയ ഹോളിനെസിനെ റെവറൻസ് ചെയ്യുക. അവൻ മാത്രമാണ് ഏകസത്യ ദൈവം. കണ്ണുകളടക്കാൻ നമുക്ക്